യഹോവാവിന്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നീ ഇങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമിന്റെ അതിരിലെ സെൻ സഹീം റാഹേലിന്റെ കല്ലറക്കരിയെ വെച്ച് രണ്ടാളെ കാണും. നീ അന്വേഷിക്കാൻ പുറപ്പെട്ടു പോകുന്ന കഴുതകളെ കണ്ടെത്തിയിരിക്കുന്നു. നിന്റെ അപ്പൻ മകന് വേണ്ടി ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് പറഞ്ഞ് നിങ്ങളെ കുറിച്ച് വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ നിന്നോട് പറയും. അവിടെ നിന്ന് നീ മുമ്പോട്ട് ചെന്ന് താബൂരിലേക്ക് കരുവേലത്തിനരികെ എത്തുമ്പോൾ ഒരുത്തൻ മൂന്ന് ആട്ടിൻകുട്ടിയെയും വേറൊരുത്തൻ മൂന്ന് അപ്പവും വേറൊരുത്തൻ ഒരു തിരുത്തി ബീനും ചുമന്നുകൊണ്ട് ഇങ്ങനെ മൂന്ന് പുരുഷന്മാർ ബേദേരിൽ ദൈവത്തിന്റെ അടുക്കൽ പോകുന്നതായി നിനക്ക് എതിർപ്പെടും. അവർ നിന്നോട് കുശലം ചോദിക്കും, നിനക്ക് രണ്ടപ്പവും തരും. നീ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊള്ളണം. അതിന്റെ ശേഷം നീ ഫിലിസ്തീന്റെ പട്ടാളമുള്ള ദൈവമുള്ള ദൈവഗിരിക്ക് എത്തും. അവിടെ പട്ടാളത്തിൽ കടക്കുമ്പോൾ മുമ്പിൽ വീണ തപ്പ കുഴൽ കിന്നരം എന്നിവയോടുകൂടെ പൂജാഗിരിയിൽ നിറഞ്ഞു വരുന്ന ഒരു പ്രവാചക ഗണത്തെ കാണും. അവർ പ്രവചിച്ചുകൊണ്ടിരിക്കും, യഹോവയുടെ ആത്മാവ് ശക്തി അവന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾമാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. ഈ അടയാളങ്ങൾ സംഭവിക്കുമ്പോൾ യുക്തമെന്ന് തോന്നുന്നത് ചെയ്യുക. ദൈവം നിന്നോട് കൂടെയുണ്ട്. എന്നാൽ നീ എനിക്ക് മുൻപേ ഗിൽഗാലിലേക്ക് പോകണം. ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിക്കാൻ ഞാൻ നിന്റെ അടുക്കൽ വരും. ഞാൻ നിന്റെ അടുക്കൽ വന്ന് നീ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞു തരുവോളും 7 ദിവസം അവിടെ കാത്തിരിക്കണം. ഇങ്ങനെ അവൻ ശമുവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. ആ അടയാളങ്ങളെല്ലാം വന്ന് തന്നെ സംഭവിച്ചു. അവർ അവിടെ ഗിരിയങ്ങിലെത്തിയപ്പോൾ ഒരു പ്രവാചക ഗണം ഇതാ അവനെതിരെ വരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു. അവൻ അവരുടെ ഇടയിൽ പ്രവചിച്ചു. അവനെ മുമ്പേ അറിഞ്ഞവരൊക്കെയും അവൻ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പ്രവചിക്കുന്നത് കണ്ടപ്പോൾ കീശിന്റെ മകനെ എന്ത് സംഭവിച്ചു, ശൗലും പ്രവാചകന്മാരുടെ കൂട്ടത്തിലായോ എന്ന് ജനം തമ്മിൽ തമ്മിൽ പറഞ്ഞു. അതിന് അവിടുത്തെ കാരിൽ ഒരുത്തൻ ആരാകുന്നു അവരുടെ ഗുരുനാഥൻ എന്ന് പറഞ്ഞു. ആകയാൽ ശൗലും ഉണ്ടോ പ്രവാചകണത്തിൽ എന്നുള്ളത് പഴച്ചില്ലായി തീർന്നു. അവൻ പ്രവചിച്ചു കഴിഞ്ഞ ശേഷം ഗിബെയയിലെത്തി ശൗലിന്റെ ഇളയപ്പൻ അവനോട് അവന്റെ വൃത്തനോടും നിങ്ങൾ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. കഴുതകളെ തിരയുവാൻ പോയിരുന്നു, അവയെ കാണായികയാൽ ഞങ്ങൾ ശമുവേലിന്റെ അടുക്കൽ പോയി എന്ന് അവൻ പറഞ്ഞു. ശമുവേൽ നിങ്ങളോട് പറഞ്ഞത് എന്നെ അറിയിക്കണമെന്ന് ശൗലിന്റെ ഇളയപ്പൻ പറഞ്ഞു. ശൗൽ തന്റെ ഇളയപ്പനോട് കഴുതകളെ കണ്ടു കിട്ടിയിരിക്കുന്നുവെന്ന് അവൻ ഞങ്ങളോട് കൃത്യമായി അറിയിച്ചു എന്ന് പറഞ്ഞു. എങ്കിലും ശമുവേൽ രാജ്യത്വം സംബന്ധിച്ച് പറഞ്ഞത് അവനവനോട് അറിയിച്ചില്ല. അനന്തരം ശമുവേൽ ജനത്തെ മിസ്പയിൽ യഹോവയുടെ സന്നിധിയിൽ വിളിച്ചുകൂട്ടി ഇസ്രായേൽ മക്കളോട് പറഞ്ഞെന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേലിനെ മിസ്രയേമിൽ നിന്ന് കൊണ്ടുവന്നു. മിസ്രയേമിന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ ഉപദ്രവിച്ചു. സകല രാജ്യക്കാരുടെയും കയ്യിൽ നിന്നും നിങ്ങളെ പിടിപ്പിച്ചു. നിങ്ങളോ സകല അനർത്ഥങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിച്ച് നിങ്ങളുടെ ദൈവത്തെ ഇന്ന് ത്യജിച്ചു. ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് അവനോട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങളിപ്പോൾ ഗോത്രം ഗോത്രമായും സഹസ്രം സഹസ്രമായും യഹോവയുടെ സന്നിധിയിൽ നിൽപ്പീൻ. അങ്ങനെ ശമുവേൽ ഇസ്രായേൽ ഗോത്രങ്ങളെല്ലാം അടുത്ത് വരുമാറാക്കി. ബെന്യാമിൻ ഗോത്രത്തിന് ചീട്ട് വീണു. അവൻ ബെന്യാമിൻ ഗോത്രത്തെ കുടുംബം കുടുംബമായി അടുത്ത് വരുമാറാക്കി. മന്ത്രി കുടുംബത്തിന് ചീട്ട് വീണു. പിന്നെ കീശിന്റെ മകനായ ശൗലിനെ ചീട്ട് വീണു. അവർ അവനെ അന്വേഷിച്ചപ്പോൾ കണ്ടില്ല. അവർ പിന്നെ യഹോവയുടെ അയാൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിന് യഹോവ അവൻ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അവർ ഓടിച്ചെന്ന് അവിടെ നിന്ന് അവനെ കൊണ്ടുവന്നു. ജനമധ്യയിൽ നിന്നപ്പോൾ അവൻ ജനത്തിൽ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു. അപ്പോൾ സമൂഹ സർവ്വജനത്തോടും യഹോവ തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നുവോ, സർവ്വജനത്തിലും അവനെ പോലെ ഒരുത്തനും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ജനമെല്ലാം രാജാവേ ജയ ജയ എന്നാർത്തു. അതിന്റെ ശേഷം ശമുവേൽ രാജധർമ്മം ജനത്തെ പറഞ്ഞു കേൾപ്പിച്ചു. അതൊരു പുസ്തകത്തിലെഴുതി യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിന്നെ ശമുവേൽ ജനത്തെ എല്ലാം വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ശൗലും ഗിബെയയിൽ തന്റെ വീട്ടിലേക്ക് പോയി. ദൈവം മനസ്സിൽ തോന്നിച്ച ഒരു ആൾക്കൂട്ടവും അവനോടുകൂടെ പോയി. എന്നാൽ ചില നീചന്മാർ ഇവൻ നമ്മെ എങ്ങനെ രക്ഷിക്കുമെന്ന് പറഞ്ഞു അവനെ ധിക്കരിച്ചു. അവനെ കാട്ടുകൊണ്ട് ഒരാൾ ചെന്നു, അവനും അത് ഗണ്യമാക്കിയില്ല. അനന്തരം അമ്മൂന്യനായി നാഗോസ് പുറപ്പെട്ടു വന്നു. ഗിലയാദിലെ യാബേസിന് നേരെ പാളയം ഇറങ്ങി. യാബേസിന്റെ വാസലൊക്കെയും നാഗാസിനോട് ഞങ്ങളോടൊരു ഉടമ്പടി ചെയ്യണം. എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു. അമ്മൂന്യനായ നാഗാസ് അവരോട് നിങ്ങളുടെ വലം കണ്ണൊക്കെയും ചുരുന്നെടുക്കുകയും എല്ലാ ഇസ്രായേലിനോടും ഈ നിന്ന് വരുത്തുകയും ചെയ്യും എന്നുള്ള സമ്മതത്തിന്മേൽ ഞാൻ നിങ്ങളോട് ഉടമ്പടി ചെയ്യാം എന്ന് പറഞ്ഞു. യാബേസിലെ മൂപ്പന്മാർ അവനോട് ഞങ്ങൾ ഇസ്രായേൽ ദേശത്തെല്ലാടും ദൂരന്മാരെ അയപ്പാൻ തക്കൊണ്ണം ഞങ്ങൾക്ക് 7 ദിവസത്തെ ഇടതരയണം. ഞങ്ങളെ രക്ഷിപ്പാൻ ആരുമില്ലെങ്കിൽ ഞങ്ങൾ നിന്റെ അടുക്കൽ ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. ദൂതന്മാർ സൗലിന്റെ ഗിബയയിൽ ചെന്നു ആ വർത്തമാനം ജനത്തെ പറഞ്ഞു കേൾപ്പിച്ചു. ജനമെല്ലാം ഉറക്കെ കരഞ്ഞു. അപ്പോൾ ഇതാ ശൗൽ കന്നുകാലികളെയും കൊണ്ട് വയലിൽ നിന്ന് വരുന്നു. ജനം കരയുന്ന സംഗതി എന്തെന്ന് ശൗൽ ചോദിച്ചു. അവർ യാബേശിലെ വർത്തമാനം അവനെ അറിയിച്ചു. ശൗൽ വർത്തമാനം കേട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയോടെ വന്നു. അവന്റെ കോപം ഏറ്റവും ജ്വലിച്ചു. അവൻ ഒരേ കാളയെ പിടിച്ച് കഷണം കഷണമായി ഖണ്ഡിച്ച് ദൂതന്മാരുടെ കയ്യിൽ ഇസ്രായേൽ ദേശത്തെല്ലാവരും കൊടുത്ത് അയച്ചു. ആരെങ്കിലും ശൗലിന്റെയും ശമൂവിന്റെയും പിന്നാലെ പുറപ്പെട്ടു വരാതിരുന്നാൽ അവന്റെ കാളുകളെ ഇങ്ങനെ ചെയ്യുമെന്ന് അറിയിച്ചു. അപ്പോൾ യഹോവയുടെ ഭീതി ജനത്തിന്മേൽ വീണു. അവർ ഏകമനസ്സോടെ പുറപ്പെട്ടു. അവൻ ദേശത്തിൽ വെച്ച് അവരെ എണ്ണി. ഇസ്രായേലിയർ 300,000 യഹൂദിയർ 30,000 ഉണ്ടായിരുന്നു. വന്ന ദൂതന്മാരോട് അവർ നിങ്ങൾ ഗിലെയാദിലെ യാബേശിലോട് നാളെ വെയിൽ മൂക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് രക്ഷയുണ്ടാകുമെന്ന് പറവീന്ന് പറഞ്ഞു. ദൂതന്മാർ തന്നെ യാബേശിലോട് അറിയിച്ചപ്പോൾ അവർ സന്തോഷിച്ചു. പിന്നെ യാബേശിയർ നാളെ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരും. നിങ്ങൾക്ക് ബോധിച്ചെടുത്തൊക്കെയും ഞങ്ങളോട് ചെയ്തു കൊയ്വീനെന്ന് പറഞ്ഞയച്ചു. പിറ്റേന്നാൾ ശൗൽ ജനത്തെ 3 കൂട്ടമായി വിഭാഗിച്ചു. അവർ പ്രഭാതയാമത്തിൽ പാളയത്തിന്റെ നടുവിലേക്ക് ചെന്നു. വെയിൽ മൂക്കും വരെ അമ്മൊന്നിരെ സംഹരിച്ചു. ശേഷിച്ചവരോ 2 ഒന്നിച്ചിരിക്കാത്തവണ്ണം ചിതറിപ്പോയി. അനന്തരം ജനം ശമുവേലിനോടായ ശൗൽ ഞങ്ങൾക്ക് രാജാവായിരിക്കുമോ എന്ന് പറഞ്ഞു. ആര് അവരെ ഏൽപ്പിച്ചു തരണം, ഞങ്ങൾ അവരെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. അതിന് ശൗൽ ഇന്ന് ഒരു മനുഷ്യനെയും കൊല്ലരുത്, ഇന്നയോ വായുസ്രേലിന് രക്ഷ വരുത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ശമുവേൽ ജനത്തോടെ വരികയും നാം ഗിൽഗാലിൽ ചെന്ന് അവിടെ വെച്ച് രാജ്യം പുതുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ജനമെല്ലാം ഗിൽഗാലിൽ ചെന്നു. അവർ ശൗലിനെ ഗിൽഗാലിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് രാജാവാക്കി. അവർ അവിടെ യഹോവയുടെ സന്നിധിയിൽ സമാധാനയാഗങ്ങൾ കഴിച്ചു. ശൗലും ഇസ്രായേലൊക്കെയും ഏറ്റവും സന്തോഷിച്ചു. ചാപ്റ്റർ 13. അനന്തരം ശമുവേലെല്ലാം ഇസ്രായേലിനോടും പറഞ്ഞെന്തെന്നാൽ, നിങ്ങൾ എന്നോട് പറഞ്ഞതിലൊക്കെയും ഞാൻ നിങ്ങളെ അപേക്ഷ കേട്ടു. നിങ്ങൾക്കൊരു രാജാവിനെയും വാഴ്ച തന്നു. ഇപ്പോൾ രാജാവ് നിങ്ങളുടെ നായകനായിരിക്കുന്നു. ഞാനോ വൃദ്ധനും നരസിംഹനുമായി. എന്റെ മക്കൾ നിങ്ങളോടുകൂടെ ഉണ്ട്. എന്റെ ബാല്യം മുതിരുന്നവരെയും ഞാൻ നിങ്ങൾക്ക് നായകനായിരുന്നു. ഞാൻ ഇതാ ഇവിടെ നിൽക്കുന്നു. ഞാൻ ഒരുത്തന്റെ കാളയെ അപഹരിച്ചിട്ടുണ്ടോ? ഒരുത്തന്റെ കരുതയെ അപഹരിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവനെയും ചതിച്ചിട്ടുണ്ടോ? വല്ലവനെയും പീഡിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവന്റെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ? യഹോവയുടെയും അവന്റെ അഭിഷിക്തന്റെയും മുൻപാകെ എന്റെ നേരെ സാക്ഷീകരിപ്പീൻ. ഞാനത് മടക്കിത്തരാം. അതിനവർ നീ ഞങ്ങളെ ചതിക്കുകയോ പീഡിപ്പിക്കുകയോ യാതൊരുത്തിന്റെയും കയ്യിൽ നിന്ന് വെള്ളം അപഹരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ പിന്നെയും അവരോട്, നിങ്ങൾ എന്റെ പേരിൽ ഒന്നും കണ്ടില്ല എന്നുള്ളതിനെ യഹോവ സാക്ഷി, അവന്റെ അഭിഷിക്തനും ഇന്ന് സാക്ഷി എന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ ജനത്തോട് പറഞ്ഞെന്തെന്നാൽ, മോശയെയും അവരോനെയും കൽപ്പിച്ചാക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരായ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവരികയും ചെയ്തവൻ യഹോവ തന്നെ. ആകയാൽ ഇപ്പോൾ ഒത്തുനിൽക്കുകയും യഹോവ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ചെയ്തിട്ടുള്ള സകല നീതികളെയും കുറിച്ച് ഞാൻ യഹോവയുടെ മുൻപാകെ നിങ്ങളോട് വ്യവഹരിക്കും. യാക്കോബ് മിസ്രയീമിൽ ചെന്ന് പാർത്തു. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ യഹോവയോട് നിന്നെ വിളിച്ചപ്പോൾ യഹോവ മോശയെയും അവരോനെയും അയച്ചു. അവർ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു ഈ സ്ഥലത്ത് പാർക്കുമാറാക്കി. എന്നാൽ അവർ തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നപ്പോൾ അവൻ അവരെ അസോറിലെ സേനാപതിയായ സീസറുടെ കയ്യിലും ഫിലിസ്തീന്റെ കയ്യിലും മോവാബിന്റെ കയ്യിലും ഏൽപ്പിച്ചു. അവർ അവരോട് യുദ്ധം ചെയ്തു. അപ്പോൾ അവർ യഹോവയോട് നിലവിളിച്ചു. ഞങ്ങൾ യഹോവയെ ഉപേക്ഷിച്ച് ബാലവിഗ്രഹങ്ങളെയും അസ്തോത്വ പ്രതിഷ്ഠകളെയും സേവിച്ചു പാപം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ. എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കുമെന്ന് പറഞ്ഞു. എന്നാറ് യഹോവ യെരുബ്ബാൽ ബദാൻ ഇത്താകെ ശമൂവേൽ എന്നിവരെ അയച്ചു. ചുറ്റുമുള്ള ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചു. നിങ്ങൾ നിർഭയമായി വസിച്ചു. പിന്നെ അമ്മോന്യരുടെ രാജാവായ നാഹാസ് നിങ്ങളുടെ നേരെ വരുന്നത് നിങ്ങൾ കണ്ടപ്പോൾ, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് രാജാവായിരിക്കെ നിങ്ങൾ എന്നോട് ഒരു രാജാവ് നിങ്ങൾക്ക് മേൽ വാഴണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ നിങ്ങൾ തിരഞ്ഞെടുത്തവനും ആഗ്രഹിച്ചതുമായ രാജാവ് യഹോവ നിങ്ങൾക്കൊരു രാജാവിനെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. നിങ്ങൾ യഹോവയുടെ കൽപ്പനയെ മറക്കാതെ യഹോവയെ ഭയപ്പെട്ടവനെ സേവിച്ചവന്റെ വാക്കനുസരിക്കുകയും നിങ്ങളും നിങ്ങളെ വാഴുന്ന രാജാവും നിങ്ങളുടെ ദൈവമായ യഹോവയോട് ചേർന്നിരിക്കുകയും ചെയ്താൽ കൊള്ളാം. എന്നാൽ നിങ്ങൾ യഹോവയുടെ വാക്കനുസരിക്കാതെ യഹോവയുടെ കൽപ്പനയെ മറത്താൽ യഹോവയുടെ കൈ നിങ്ങളുടെ പിതാക്കന്മാർക്ക് വിരോധമായിരുന്നതുപോലെ നിങ്ങൾക്കും വിരോധമായിരിക്കും. ആകയാൽ ഇപ്പോൾ നിന്ന് യഹോവ നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പോകുന്ന ഈ വലിയ കാര്യം കണ്ടുകൊള്ളുകയും ഇത് ബോധം പോയിട്ടിന്റെ കാലമല്ലോ. ഞാൻ യഹോവയോട് അപേക്ഷിക്കും. അവൻ ഇടിയും മഴയും അയക്കും. നിങ്ങളൊരു രാജാവിനെ ചോദിക്കാൻ യഹോവയോട് ചെയ്ത ദോഷം എത്ര വലിയതെന്ന് നിങ്ങൾ അതിനാൽ കണ്ടറിയും. അങ്ങനെ ശമുവേൽ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ ഇടിയും മഴയും അയച്ചു. ജനമെല്ലാം യഹോവയെയും ശമുവേലിനെയും ഏറ്റവും ഭയപ്പെട്ടു. ജനമെല്ലാം ശമുവേലിനോട് അടിയങ്ങൾക്ക് വേണ്ടിയും ദൈവമായി യഹോവയോട് പ്രാർത്ഥിക്കണമേ, ഞങ്ങൾ മരിച്ചു പോകരുതേ. ഒരു രാജാവിനെ അപേക്ഷിച്ചത് ഞങ്ങളുടെ സകല പാപങ്ങളോടും ഞങ്ങൾ ഒരു ദോഷവും കൂട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ശമുവേൽ ജനത്തോട് പറഞ്ഞത് ഭയപ്പെടായിരിക്കും, നിങ്ങൾ ഈ ദോഷമൊക്കെയും ചെയ്തിരിക്കുന്നു. എങ്കിലും യഹോവയെ വിട്ടുമാറാതെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സേവിപ്പിയും. വിട്ടുമാറി ഉപകാരമില്ലാത്തതും രക്ഷിപ്പാൻ കഴിയാത്തതുമായ മിഥ്യാമൂർത്തികളോട് നിങ്ങൾ ചേരരുത്. അപ്പൊ മിഥ്യാവസ്തു തന്നെയല്ലോ, യഹോവ തന്റെ മഹത്തായ നാമം നിമിത്തം തന്നെ ജനത്തെ കൈവിടുകയില്ല. നിങ്ങളെ തന്നെ ജനമാക്കിക്കൊള്ളുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നു. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുത്. ഞാൻ നിങ്ങൾക്ക് നല്ലതും ചുവടുതുമായ വഴി ഉപദേശിക്കും. യഹോവയെ ഭയപ്പെട്ട പൂർണ്ണ ഹൃദയത്തോടും പരമാർത്ഥതയോടും കൂടെ സേവിക്കു മാത്രം ചെയ്യുകയും അവൻ നിങ്ങൾക്ക് എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുകയും. എന്നാൽ നിങ്ങൾ ഇനിയും ദോഷം ചെയ്താൽ നിങ്ങളും നിങ്ങളുടെ രാജാവും നശിച്ചു പോകും. ബാറയ്ക്കുമോ യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം. സഹോദരന്മാരെ അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേശാക്കന്മാരാകരുത്. നാം എല്ലാവരും പലരും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അവന്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ചു ഓടുന്നതായാലും അമരക്കാരനെ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധസ്ഥിതിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വൻപു പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്തിന് അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മയങ്ങുന്നു, മരുങ്ങിയും ഇരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും ഒതുക്കാനാവതല്ല, അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യനെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ ഇങ്ങനെയായിരിക്കുന്നത് യോഗ്യമല്ല. ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പും വെള്ളം കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ അത്തിവൃക്ഷം ഒലിവഴവും മുന്തിരിപ്പ വള്ളി അത്തിപ്പഴവുമായി കായ്ക്കുമോ? ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാര്? അവൻ ജ്ഞാനവശമായി സൗമ്യതയോടെ നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തിയിലെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യം ഉണ്ടെങ്കിൽ സത്യത്തിനും പ്രശംസിക്കുകയും പോഷിപ്പറുകയും വരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ. ഈർഷ്യയും ശാഠ്യമുള്ളിടത്ത് കലക്കവും സ്വലദുഷ്പ്രവൃത്തിയും ഉണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ നാമ നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണയും ഉള്ളത് കരുണയും സൽഭരവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നത് സമാധാനത്തിൽ വിരച്ച നീതി എന്ന ഫലം കൊയ്യും. നിങ്ങളിൽ ചന്തയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഹോഗേച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ചന്തയിടുകയും ചെയ്തിട്ടും യാചിക്കായതുകൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിനുമല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. വ്യഭിചാരണികളായല്ലോവേ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാഹ്വാനിച്ചിരിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നുവെന്ന് തോന്നുന്നുവോ? അവൻ നമ്മിൽ വസിക്കുമതാക്കി ആത്മാവ് അസൂയയ്ക്കായി കാംക്ഷിക്കുന്നുവോ? എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിങ്ങളിലൂടെ എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാലവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാലവൻ നിങ്ങളോട് അടുത്ത് വരും. പാവികളെ കൈകളെ വെടിപ്പാക്കുവീൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയത്തെ നിങ്ങളെ ശുദ്ധീകരിക്കുകയും സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവീൻ. നിങ്ങളുടെ തിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴ്വീൻ, എന്നാലവൻ നിങ്ങളെ ഉയർത്തും. സഹോദരന്മാരെ, അന്യനെ ദുഷിക്കരുത്. തന്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ വിധിക്കുന്നു എങ്കിൽ നീ ന്യായപ്രമാണത്തെ അന്വേഷിക്കുന്നവനല്ല, വിധിക്കുന്നവനത്രേ. ന്യായപ്രമാണകർത്താവ് ന്യായാധിപതിയും ഒരുവനേ ഉള്ളൂ. രക്ഷിപ്പാൻ നശിപ്പിപ്പാൻ ശക്തനായവൻ തന്നെ. കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആര്? ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്തു ലാഭം ഉണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പീൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്നായി നിന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്? നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈവൊക്കെ പ്രശംസയെല്ലാം ദോഷമാകുന്നു. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. ചാപ്റ്റർ 5. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുകയും നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയിയും നിങ്ങളുടെ പൊന്നും വെള്ളിയും കറപിടിച്ചു. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ഇടത്തെ തിന്നുകളെയും അന്ത്യകാലത്തെ നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ. അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യം നിങ്ങളുടെ കർത്താവിന്റെ സ്ഥിതിയിലെത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച കൊളിദ്രസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു. അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതുമില്ല. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത ദീർഘക്ഷമയോടിരിക്കുകയും കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമലയും പിന്മലയും അതിനെ കിട്ടുമ്പോളും ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടിരിക്കുകയും നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുകയും കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിക്കാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി വാക്കുകൾ നിൽക്കുന്നു. സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളുകയും സഹിഷ്ണുത എന്നിച്ചവരെ നാമകരം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിടിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സരിവുള്ളവനല്ലോ. വിശേഷാൽ സഹോദരന്മാരെ, സ്വർഗത്തെയോ ഭൂമിയെയോ മറ്റു യാതൊന്നിനെയോ ചില സത്യം ചെയ്യരുത്. ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഇരുവ എന്ന് പറഞ്ഞാൽ ഇവ എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ. നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, സുഖമനുഭവിക്കുന്നവർ പാട്ടുപാടട്ടെ, നീതിഹീനമായി കിടക്കുന്നവർ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിലവനെ എണ്ണ പൂശി അതിനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന അധീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. തീരുമാന ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യരായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. സഹോദരന്മാരെ, നിങ്ങൾ ഒരുവൻ സത്യം വിട്ടു തെറ്റിപ്പോവുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ ഭാവിയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വമൊക്കെ മറക്കുകയും ചെയ്യുമെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. അപ്പോസ്തലന് പൗലോസ്, പത്രോസിന്റെ ലേഖനം 1 ലേഖനം. യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പെന്തോസിലും ഗലാത്തയിലും കുപ്പദോക്കയിലും ആസയിലും മിഥുനയിലും കയറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി അതിനെ പ്രതന്മാരുമായവർക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചു റേഡിയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യത്തിന് പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദിവ്യശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അരിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറുന്ന യേശു ക്രിസ്തുവിന്റെ പ്രത്യാശയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും വിമാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞിരാത്തതും അഭിനയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് വരുവാനിരിക്കുന്നവയെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരിക്കുന്നു. അവരിലുള്ള ക്രിസ്തുവിൽ ഒരു ആത്മാവ് ക്രിസ്തുവിന് വേണ്ടി കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പ് കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നയിച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ ചൂഴുകയും പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഭൂപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നതിനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിയും വ്യർത്ഥവും പിതൃ പാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലാകെ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറെ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ ലോകസാധനത്തിന് മുൻപേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ നിന്ന് എഴുന്നേൽപ്പിച്ചു, അവനെ തേജസ് കൊടുത്തുമിരിക്കുന്നു. എന്നാൽ സത്യം അനുസരിക്കാൻ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സൗരപ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കുകൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം സ്നേഹിപ്പിയും ഇടുന്ന ബീജത്താലല്ല എടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂവുപോലെയും ആകുന്നു. പുല്ല് വാടി പൂവുതിർന്നു പോയി കർത്താവിന്റെ വചനമോ എന്നെ തന്നെ നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. യഹോവാന്റെ വെളിച്ചവും രക്ഷയാകുന്നു ഞാൻ ആരെ ഭയപ്പെടും? യഹോവാന്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിരുമാൻ എന്നോട് അടുക്കുമ്പോൾ ഒരു സൈന്യം നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുസ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ അനസ്വദേശത്തിലുണ്ട്. എന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസന മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേലെ എന്റെ തല ഉയരും. ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവയെ ഞാൻ ഉറക്കവിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമറിയണമേ. എന്റെ മുഖം അന്വേഷിപ്പിക്കുന്ന നിങ്ങൾക്കും കൽപ്പനയുണ്ടായി എന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവയെ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു, നിന്റെ മുഖം എനിക്ക് മറക്കരുത്. അടിയനെ കോപത്തോട് നീക്കിക്കളയരുത്, നീ എനിക്ക് തുണയായിരിക്കുന്നു. എന്റെ രക്ഷയുടെ ദൈവമേ എന്നെ തള്ളിക്കളയരുത്, ഉപേക്ഷിക്കരുത്. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തോളും. യഹോവയെ എന്റെ വഴി എന്നെ കാണിക്കണമേ, എന്റെ ശത്രുക്കളിൽ തന്നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എന്റെ വഴികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. വെള്ളസാഫിലും ക്രൂരത്തം വിശ്വസിക്കുന്നതും എന്നോട് എതിർത്ത് നിൽക്കുന്നു. ഞാൻ ജീവനുള്ള ഒരു ദേശത്ത് യഹോവയുടെ നന്മ കാണാമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക.
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതി ആദ്യ മുതലേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവവുമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച കൂടെ നാം നടത്തി വരാറുള്ള ശ്രേഷ്ഠമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയ ബോധത്തോടും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ദൈവമേ ഉയരങ്ങളിലെ ആത്മാവ് ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയും ശാന്തമായി ദൈവശബ്ദം കേൾപ്പാൻ നമ്മളെ ഒരുക്കിയ ദൈവത്തിന് ഹൃദ്യമായ ആരാധനകളും സ്തോത്രങ്ങളും നമുക്ക് താഴ്മയോടെ സമർപ്പിക്കാം. ഈ ശുശ്രൂഷയിലെ സാന്നിധ്യമോടെ മറയ്ക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, പ്രത്യേകം പന്നിയ മാമനച്ചൻ, പന്നിയ ഡോക്ടർ വി സി വർഗീസച്ചൻ, പ്രിയപ്പെട്ട ഐസക് പ്രകാശച്ചൻ, ബിജോയി അച്ഛൻ, എല്ലാ വൈദിക സഹോദരങ്ങളോടും പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ ശുശ്രൂഷയിൽ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട തോമസ് മാത്യു അച്ഛനെ പ്രത്യേകമായിട്ട് ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുകയും നമ്മുടെ ശുശ്രൂഷകളൊക്കെ ദൈവമുമ്പാകെ ധന്യമായി തീരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് ശ്രീമതി മേരി സ്കറിയ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം, നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എന്റെ യേശുനാഥ എന്നുള്ള ഗാനം ആലപിക്കും. ജീവിതത്തിന്റെ മൊത്തം സമയങ്ങളും ദൈവത്തിന് നന്ദി കരയേറ്റത്തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ലോകം അതിന്റെ തിന്മയിൽ കീഴ്മേൽ മറിയുമ്പോഴും നാം നല്ലവരാകാതിരുന്നിട്ടും നമ്മുടെ അടുക്കിലേക്ക് അനുനിമിഷം നിലവിളിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ആ ദൈവത്തിന് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് സ്തോത്രങ്ങളെ കരയറ്റാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എന്റെ യേശുനായക.
നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എന്റെ യേശുനാഥ. നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നോ നന്ദി ചൊല്ലുന്നുക. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നോ നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും ഇനി ചെയ്തിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും യാചിക്കാത്ത നന്മകൾ പോലും എനിക്ക് ചെയ്യോണ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലും എനിക്ക് ചെയ്യോണ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നോ നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദേവത്തിൻ ഏകപുത്രനാം നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദേവത്തിൽ ഏകപുത്രനാം നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരസ്പരഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യം മുതൽ എന്ന നേക്കം തന്നെ ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ ദൈവമായ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വായുവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, കണ്ണവില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് വേണേ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, കണ്ണവില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് വേണേ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷണം പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടതാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് കർണ്ണയെന്ന അശേരജാവേ നിനക്ക് സ്തുതി പാലിക്കുമോ. ദുർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരിഷ്ടം ലോകത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണം. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും നേക്കം നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ കുതിരകളുമായ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാ മർത്ത മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
പറിക്കുമോർ എന്റെ കർത്താവെ, നല്ല ആശ്രയിപ്പാനും നിന്നെ അഭയപ്പാനും നിന്നെ വിളിപ്പാനും ഞങ്ങളുടെ വേദനകൾക്കും രോഗങ്ങൾക്കും വൈദ്യവും ഞങ്ങളുടെ കുറ്റങ്ങൾക്കെ പരിഹാരവും നിന്നോട് യാചിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവെ, നിന്റെ കർത്തകളെ ആചരിപ്പാനും അതിനാൽ ഞങ്ങൾ കാത്തുകൊള്ളപ്പെടുവാനുമായിട്ട് നിന്റെ ദയയിൽ ആശ്രയിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. അനീതികളിൽ നിന്ന് അകന്നും തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞും ഈ ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് ഉറപ്പ് നൽകണമേ. ഞങ്ങളുടെ കർത്താവ്, ഈ ലോകത്ത് സമാധാനത്തിന്റെ മനുഷ്യർക്കുള്ളതായ നല്ല അവസാനം ഞങ്ങൾക്ക് നൽകണമേ. മുഖപ്രസാദവും ഫലമനുഷ്യരെ സ്തുതിക്കത്തക്കതുമായ പ്രവൃത്തികളും ഇവിടെ വെച്ച് സമ്പാദിപ്പാൻ ഞങ്ങൾക്ക് ഉറപ്പ് നൽകണമേ. ആ ലോകത്തിൽ നിന്റെ ഭയങ്കര സുമാസത്തിനും മുൻപാകെ പ്രസാദവും ഞങ്ങൾക്ക് നൽകണമേ. സന്തോഷങ്ങളുടെ മണവറയിലെ സൗഭാഗ്യങ്ങളുടെ ആനന്ദത്തിനും ഞങ്ങളെ യോഗ്യരാക്കണമേ. പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തുമുള്ള സ്ഥല പുണ്യവാന്മാരുടെയും ജയം ധരിച്ചോളും വിശുദ്ധന്മാരുടെ നാദയുമായ ദൈവമാതാവുന്ന പരിശുദ്ധ കനിമറിയാമിന്റെയും പ്രാർത്ഥനകളാൽ തന്നെ. ആമീൻ.
ആമീൻ. പിതൃത്വ പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. ആരാധ്യരായ വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ വീണ്ടും ഒരു പ്രഭാതം, അനുഗ്രഹീതമായ ബുധനാഴ്ച ദിവസം നാം വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സുകൊണ്ട് ക്രിസ്തുവിൽ സംഗമിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ ഹൃദയപൂർവ്വം മഹത്വപ്പെടുത്താം. നമ്മുടെ ഈ കൂട്ടായ്മകളൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഈ കൂടിവരവുകളും പ്രാർത്ഥനകളും ദൈവത്തോടുള്ള നമ്മുടെ ആഴമായ ആർദ്രമായ സ്നേഹത്തിന്റെ ഒരു പ്രതീകമായി രൂപാന്തരപ്പെടുവാൻ നമ്മുടെ ഈ കൂട്ടായ്മ മുഖാന്തരമായി തീരട്ടെ. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുവാനും ദൈവശബ്ദം കേട്ട് നന്മയിൽ ജീവിക്കുവാൻ, തിന്മ അനുനിമിഷം നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ പ്രലോഭനങ്ങൾ പലപ്പോഴും ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റി കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ അതിൽ നിന്നൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകത്തക്ക വണ്ണം, ആത്മീയതയിൽ ചുവടുവെക്കത്തക്ക വണ്ണം ഒരു അദൃശ്യമായ പ്രേരക ശക്തിയായി നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് ലഭ്യമാകുന്ന ആത്മീയ ശക്തി നമ്മളെ രൂപാന്തരപ്പെടുത്തട്ടെ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദയവായിട്ട് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ഈ ശുശ്രൂഷനെ സംബന്ധിക്കുമ്പോൾ നിങ്ങളുടെ ഡിവൈസ് അത് മ്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇതിൽ സംബന്ധിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ശുശ്രൂഷ ഒരു എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന ഒരു ചടങ്ങിന്റെ ഭാഗമല്ല. ഓരോ ശുശ്രൂഷകളും അനുഗ്രഹത്തിന് നിദാനമാകുന്ന ആത്മീയ ജീവിതത്തിന് കൂടുതൽ ആത്മീയ കരുത്തേകത്തക്കവണ്ണം ദൈവം ഒരുക്കിത്തരുന്ന ഒരു വലിയ അവസരമാണെന്നുള്ള ബോധത്തോടുകൂടി ഓരോ ബുധനാഴ്ചയും ദയവായിട്ട് എല്ലാവരും പങ്കുകൊള്ളണം. അതുകൊണ്ട് ഈ പ്രാർത്ഥന അലഹതയോടുകൂടി പങ്കെടുക്കുവാനല്ല, ശ്രദ്ധയോടും വിശുദ്ധിയോടും ഇതിൽ സംബന്ധിക്കുവാൻ ഉള്ള ആത്മാവിനെ ദൈവമേ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ട് ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത് തീർച്ചയായിട്ടും അത് യോഗ്യമായിരിക്കും. നമുക്കറിയാമല്ലോ പരിശുദ്ധമായ നോമ്പ് നമ്മൾ സമാരംഭിക്കുകയാണ്. 50 ദിവസം നീണ്ടു നിൽക്കുന്ന നോമ്പ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി കടന്നു വരുന്നു. നമ്മളെ കൂടുതൽ ആത്മീയതയിൽ പരിവപ്പെടുത്തുവാനും നമ്മളെ ചിന്തകളെ കുറെ കൂടൊക്കെ നന്മയിൽ രൂപാന്തരപ്പെടുത്തുവാനും നമ്മുടെ ഹൃദയ വിചാരങ്ങളെ കുറെ കൂടെ നിർമ്മലമാക്കാനുമൊക്കെ സഭ നൽകുന്ന ഒരാത്മീക പരിശീലനമാണ് നോമ്പ്. നോമ്പിനെ പല ആളുകൾ പല രീതിയിലാണ് സമീപിക്കുന്നത്. ഇപ്പോൾ ഇതെങ്ങനെയാണ് 50 ദിവസം ഇഷ്ടമുള്ള ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ടൊക്കെ എങ്ങനെ നോക്കും എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. അതിനേക്കാൾ ഉപരിയായി 50 ദിവസം കഴിഞ്ഞ കുറെ ദിവസം എവിടെയൊക്കെയോ ശ്രദ്ധയില്ലായ്മ ആത്മീക ജീവിതത്തിൽ എന്നിലുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി കുറെ കൂടെ മാനസികമായും ശാരീരികമായും എന്റെ അപ്പനോട് അടുക്കാനുള്ള ഒരു നിമിഷമാണെന്നുള്ള ചിന്തയോടുകൂടി നോമ്പിനെ സ്നേഹിക്കുന്ന മനുഷ്യരുമുണ്ട്. നമ്മൾ 32-ാം സങ്കീർത്തനം 8-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നൊരു വാക്യം പ്രധാനമായിട്ടുണ്ട്. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ശരിക്കും ലക്ഷ്യത്തിലെത്തക്കവണ്ണം നടക്കേണ്ടുന്ന ഒരു പാത ദൈവം നൽകുന്നതാണ് നമ്മുടെ ഈ നോമ്പും ഉപവാസവും പ്രാർത്ഥനാ ജീവിതവും ഒക്കെ. അത് നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വലിയ ആലോചനയാണ്. അതുകൊണ്ട് നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ള മനുഷ്യർക്കൊക്കെ അറിയാം, ഇത് ദൈവം എന്നെ കൊണ്ട് ചെയ്യിക്കുന്ന എന്റെ ജീവിതം നന്മയിൽ വളരുവാനും പ്രലോഭനങ്ങളെ അതിജീവിപ്പാനും എന്റെ കുറവുകള് പരിഹരിക്കുവാനും അനുതാപത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വരുവാനും എന്റെ മേൽ ദൃഷ്ടി വെച്ച ദൈവത്തിന്റെ ഒരു വലിയ ആലോചനയാണെന്ന് ചിന്തിക്കുന്ന മനുഷ്യർക്കാണ് തീർച്ചയായിട്ടും നോമ്പ് അനുഗ്രഹമാകുന്നതും നോമ്പ് നിന്ന് ലഭിക്കുന്ന നന്മകളെ പ്രാപ്തമാക്കുവാനും ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് നമ്മെ കേൾക്കുന്ന എന്റെ പ്രിയ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ വളരെ ഗൌരവത്തോടുകൂടി വളരെ പ്രാധാന്യത്തോടുകൂടി നോമ്പ് അനുഷ്ഠിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്ക് വേണ്ടി മാത്രമല്ല സമൂഹത്തിനു വേണ്ടിയും ലോകത്തിനു വേണ്ടിയും ഒക്കെ കൂടുതൽ പ്രാർത്ഥിക്കുവാനും നമ്മൾ കടപ്പെട്ടവരാണെന്നുള്ള ഒരു ബോധ്യം ഈ നോമ്പ് നമുക്ക് നൽകട്ടെ എന്ന് ആമുഖമായിട്ട് ദൈവസന്നിധിയിൽ എല്ലാവർക്കും വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാനുള്ള 1-2 കാര്യങ്ങൾ കൂടി. 16-ാം തീയതി മലങ്കര സഭയുടെ ഏറ്റവും ശ്രദ്ധേയനായ സഭാരത്നം എന്നുള്ള നാമധേയത്തിൽ ആദരിക്കപ്പെട്ടിട്ടുള്ള ഡോക്ടർ ജീവർഗീഷ്മാർ ഒസ്താസിയോസ് പത്രാപൂലത്തയുടെ 9-ാം ഓർമ്മയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ 100-ാം നൂറ്റാണ്ടിലെ ഒരു ആത്മീകതയുടെ വലിയൊരു പ്രവാചകൻ അല്ലെങ്കിൽ കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്ന് വിളിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു ശ്രേഷ്ഠ പിതാവായിരുന്നു ഒസ്താസ് തിരുവേണി. പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും ലളിത ജീവിതം നയിച്ച് അനേകരെ സഹായിക്കുകയും അനേകരെ ജീവിതത്തിന്റെ ദുരവസ്ഥയിൽ നിന്നും കൈക്ക് പിടിച്ച് അവരെ ജീവിതത്തിന്റെ നന്മയിലേക്ക് വഴിതെളിയിച്ച ഒരു വലിയ ശ്രേഷ്ഠ പിതാവാണ് ഒസ്താസ് തിരുവേണി. ഒരുപക്ഷെ ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഗുരു ശിഷ്യന്മാരായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിത ദർശനങ്ങളൊക്കെ ഒരുപക്ഷെ അതുപോലെ ഒന്നും പാലിക്കാൻ സാധിച്ചില്ലെങ്കിലും ഒത്തിരിയൊക്കെ അത്ഭുതത്തോട് ഞങ്ങൾക്ക് നോക്കി നീക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള പിതാക്കന്മാരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ 20-ാം തീയതി രണ്ട് ശ്രേഷ്ഠരായ പിതാക്കന്മാരെ നമ്മൾ ഓർക്കുകയാണ്. മാർ അഫ്രയും മാർ തേവോദോറോ ഈ പിതാക്കന്മാരുടെ മധ്യസ്ഥതയിൽ നമ്മൾ അർപ്പിക്കുകയാണ്. ഇതുപോലുള്ള വിശുദ്ധ പിതാക്കന്മാരുടെയൊക്കെ ജീവിതം നമ്മുടെ അല്ലെങ്കിൽ അവരുടെയൊക്കെ ദർശനം നമ്മുടെ ആത്മീയ ജീവിതത്തിന് കുറെ കൂടെ നന്മയിൽ വളരാൻ ഇടയായിത്തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഈ പിതാക്കന്മാരുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട തോമസ് മാത്യച്ചനാണ്. ഞങ്ങളൊക്കെ ജോബി അച്ഛൻ സ്നേഹത്തോടെ വിളിക്കുന്ന ഡാലർ സെന്റ് പീറ്റേഴ്സ് പള്ളിയുടെ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട അച്ഛൻ. ഈ പ്രാർത്ഥനയിലെ ഒരു വലിയ സാന്നിധ്യമാണ് അച്ഛൻ. പലപ്പോഴും അച്ഛന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും ഇത് കേൾക്കുകയും പ്രസംഗിക്കുകയും മാത്രമല്ല അല്ലാത്തപ്പോഴും ഈ ശുശ്രൂഷയിൽ അച്ഛന്റെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. ഇന്നലെ വൈകിട്ടാണ് ഞാൻ അച്ഛനോട് പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് ദൈവവചനം പറയണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ പ്രിയപ്പെട്ട അച്ഛൻ സന്തോഷത്തോടെ, അച്ഛൻ ഒരുപാട് തിരക്കുകളുണ്ട്, ഒരുപാട് തിരക്കുകൾ എന്ന് പറഞ്ഞാൽ പള്ളിയിലെ മറ്റ് ചുമതലകൾ മാത്രമൊന്നുമല്ല, ഭവനത്തിലും അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളാണ്, അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് ശാന്തമായി ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ അച്ഛൻ കാണിക്കുന്ന ആ വലിയ മനസ്സിനെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരെയും പേരിൽ പ്രിയപ്പെട്ട ജോബി അച്ഛനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ശ്രീമതി സൂസമയാണ്ടി കുര്യാക്കോ, സൂസമ കുര്യാക്കോ ചിക്കാഗോയിൽ നിന്ന് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട ജോബി അച്ഛൻ തിരുവചന ധ്യാനം നിർവഹിക്കുന്നതാണ്.
ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. സന്താപകാലത്തും സന്തോഷകാലത്തും, സന്താപകാലത്തും സന്തോഷകാലത്തും, എപ്പോഴും എന്റെ നാവു നിന്നെ വാഴ്ത്തുമേ, എപ്പോഴും എന്റെ നാവു നിന്നെ വാഴ്ത്തുമേ. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ, നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ, എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടും, എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടും. സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ, സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. പാപച്ചെളിയിൽ നിന്ന് വീണ്ടെടുത്തന്നെ, പാപച്ചെളിയിൽ നിന്ന് വീണ്ടെടുത്തന്നെ, പാറയാൻ ക്രിസ്തുവിൽ സ്ഥിരപ്പെടുത്തി, പാറയാൻ ക്രിസ്തുവിൽ നീ സ്ഥിരപ്പെടുത്തി. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. പാറയാൻ ക്രിസ്തുവിൽ എന്നെ അനുദിനം നയിച്ചിടണമേ, വീഴാതെ അന്നു നിന്നടുക്കലെത്തുവാൻ, എന്നെ അനുദിനം നയിച്ചിടണമേ, വീഴാതെ അന്നു നിന്നടുക്കലെത്തിടാൻ. ആലംബമായിടും ആത്മാവെ തന്നതാൽ, ആലംബമായിടും ആത്മാവെ തന്നതാൽ, സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ, സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. സന്താപകാലത്തും സന്തോഷകാലത്തും, സന്താപകാലത്തും സന്തോഷകാലത്തും, എപ്പോഴും എന്റെ നാവു നിന്നെ വാഴ്ത്തുമേ, എപ്പോഴും എന്റെ നാവു നിന്നെ വാഴ്ത്തുമേ.
താങ്ക് യു ആന്റി. ഇപ്പോഴ് തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട ജോബി അച്ഛനെ വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
താങ്ക് യു. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നീക്കം തന്നെ ആമേൻ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, അല്പസമയം നിന്റെ സന്നിധിയിൽ ദൈവവചനങ്ങളെ ധ്യാനിക്കുവാൻ തക്കവണ്ണം മനസ്സിനെയും ശരീരത്തെയും ഒരുക്കി ഞങ്ങൾ ശാന്തമായി തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ സമയവും സൗകര്യങ്ങളും സന്ദർഭങ്ങളും ഞങ്ങളുടെ ആരോഗ്യവും തമ്പുരാനെ ഒന്ന് തിരിഞ്ഞു നോക്കി മനസ്സിലാക്കുവാനും അതൊക്കെയും നിന്റെ വലിയ കൃപയുടെ ഭാഗമാണ് എന്ന് തിരിച്ചറിയുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഇതൊക്കെയും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന താലന്റുകളാണ് എന്നും ഈ താലന്റുകളെ വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്നും ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഭർത്താവെ. നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും ഒരുപാട് ഒരുപാട് തടസ്സങ്ങൾ ഞങ്ങൾ നേരിടും. തടസ്സങ്ങളെയൊക്കെയും മനസ്സിലാക്കി കർത്താവെ അവിടുത്തെ സന്നിധിയിലെ പതിവുകാരായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി അബാപിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാനും നിന്റെ സന്നിധിയിൽ നിന്നും അനുഗ്രഹങ്ങൾക്ക് മേൽ അനുഗ്രഹവും കൃപയ്ക്ക് മേൽ കൃപയും പ്രാപിക്കുവാനും ഞങ്ങളെ ഇടയാക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനന്റെ പരിശുദ്ധ രൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമേൻ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരും വാത്സല്യമുള്ളവരുമായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധമായ നോമ്പിന് മുന്നോടിയായി ഈ ദിവസം ദൈവസന്നിധിയിൽ ക്രമീകരിക്കുവാൻ തക്കവണ്ണം സാധിച്ചതിനാൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ലോകം ദൈവസന്നിധിയിൽ നിന്നും മനുഷ്യനെ തന്നിലേക്ക് വലിച്ചടിപ്പിക്കുവാൻ തക്കവണ്ണം പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണല്ലോ ഇപ്പോൾ. മനഃപൂർവ്വം ആഗ്രഹത്തോടുകൂടിയും ഉത്സാഹത്തോടുകൂടിയും ദൈവസന്നിധിയിൽ നിൽക്കാൻ പരിശ്രമം നടത്തുമ്പോഴും ഒരുപാട് ഒരുപാട് കാരണങ്ങൾ നമ്മളെ ഈ ലോകത്തിലേക്ക് പിൻവലിക്കുന്ന ഒരു കാലഘട്ടം. ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവനും തടയുന്നവനുമായ ആ പൈശാചിക ശക്തി തന്നാലാവും വിധം ദൈവമക്കളെ അവരുടെ പിതാവിങ്കിൽ നിന്നും അകറ്റുവാൻ തക്കോണം ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിന് പലതരത്തിലുള്ള കാരണങ്ങൾ നമ്മളെ ബോധിപ്പിക്കാനും അവന് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ ഒരു കാര്യം. പ്രത്യേകമായിട്ട് ഈ ബുധനാഴ്ച ദിവസം പരിശുദ്ധയായ ദൈവമാതാവിനെ നാം അനുസ്മരിക്കുന്നതായ ഈ ദിവസം ദൈവസന്നിധിയിൽ ഒരുമിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ പറഞ്ഞ ഒരു ഉപമ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധനായ ലൂക്കോസ് ഫ്രാങ്കുലിസ്സയുടെ സുവിശേഷം 14:18-24 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധനായ ലൂക്കോസ് ഏവങ്കലിസ്റ്റ സുവിശേഷം 14:18-24 വരെയുള്ള വാക്യങ്ങൾ. ഒരു വലിയ അത്താഴം ഒരുക്കി വെച്ചതിനു ശേഷം, ഒരു വലിയ വിരുന്നൊരുക്കി വെച്ചതിനു ശേഷം ഓരോരുത്തരെ ഓരോരുത്തരെയായി തന്റെ വിരുന്നിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിരുന്നുകാരനെ അല്ലെങ്കിൽ ഭവന ഉടമസ്ഥനെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഓരോരുത്തരും ഓരോരുത്തരും ഓരോ ഒഴിവുകഴിവുകൾ പറഞ്ഞു തുടങ്ങി എന്നാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു 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 ചിന്ത. 18 വാക്യങ്ങളിലാണ് ഒഴിവുകഴിവുകളുടെ എണ്ണം ആരംഭിക്കുന്നത്. ഒന്നാമത്തവൻ അവനോട്, ഞാനൊരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടുന്ന ആവശ്യമുണ്ട്, എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ട്, അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു, എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. വേറൊരുത്തൻ, ഞാനിപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, ഇപ്പോൾ വരുവാൻ കഴിവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടുടമസ്ഥൻ അയച്ച ദാസനോട് പലതരത്തിലുള്ള ഒഴിവുകഴിവുകൾ പറയുന്ന ക്ഷണിക്കപ്പെട്ടവരെയാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തെ കുറിച്ചും നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളെ ഒന്ന് സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോൾ, ഈ കാരണങ്ങളൊന്നും അത്ര വാലിഡല്ലാത്ത കാരണങ്ങളൊന്നുമല്ല. ഇതൊക്കെ വളരെ വാലിഡാണ്,
ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ഒരാൾക്ക് ഒരു നിലം മേടിക്കുക, അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യം അനുസരിച്ച് കന്നുകാലികളെ മേടിക്കുക എന്ന് പറയുന്നതും വിവാഹം കഴിക്കുക എന്ന് പറയുന്നതും ഒരു മനുഷ്യന്റെ മനുഷ്യായുസ്സിലെ സ്വപ്നങ്ങളുടെ പൂർത്തീകരണമാണിതല്ല. ഒരുപാട് കാലം കാത്തിരുന്നതിന് ശേഷമായിരിക്കണം ഓരോരുത്തർക്കും ഈ ഒരു ഭാഗ്യത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ജീവിത അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ തക്കവണ് അവർക്ക് സാധിച്ചത്. ഒരുപാട് പണം മുടക്കിയും അല്ലെങ്കിൽ ജീവിതത്തിന്റെ അധ്വാനങ്ങളൊക്കെയും ചെലവഴിച്ചതിന് ശേഷമായിരിക്കണം അവർക്ക് ഇവയൊക്കെയും ലഭിച്ചത്. ആ സമയത്താണ് ഈ ഇൻവിറ്റേഷന്റെ കാലഘട്ടം അടുത്തത്. നേരത്തെ അവർക്കൊക്കെ ഈ ഇൻവിറ്റേഷൻ ലഭിച്ചതാണ്, പക്ഷേ കൃത്യസമയമായപ്പോൾ മറ്റു ചില തിരക്കുകൾ കാരണം അവർക്ക് വരാൻ സാധിക്കുന്നില്ല. ദൈവസന്നിധിയിൽ നാം നിൽക്കേണ്ടുന്ന സാഹചര്യത്തെ കുറിച്ചൊക്കെ ഒരു പരിധിവരെ നമുക്ക് നേരത്തെ തന്നെ ബോധ്യമുള്ളവയാണ്. പക്ഷെ ആ സമയം വരുമ്പോഴാണ് വീടുകളിൽ അതിഥികൾ വരുന്നത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് നാം സഹായിക്കേണ്ടി വരുന്നതും, അല്ലെങ്കിൽ ഈ ലോകപരമായ ചില ഭയപ്പെടുത്തലുകൾ നമ്മളെ ഭരിക്കുന്നതും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിലാണ്. അവയൊന്നും നമുക്ക് നിസ്സാരമായി കാണാൻ സാധിക്കില്ല. ദൈവസന്നിധിയിൽ നിന്നും നമ്മളെ വിലക്കുന്നു എന്നുള്ള ഒരു ചിന്ത മാത്രം നമ്മളിൽ ആ സമയത്ത് ഉണ്ടാകാറില്ല, മറ്റു പല ചിന്തകളും കൊണ്ട് നമ്മുടെ മനസ്സ് അന്ധമായി മാറും. അപ്പോഴാണ് മറ്റു ചില കാര്യങ്ങൾക്ക് നാം പ്രാധാന്യം നൽകുകയും ദേവാലയത്തെ കുറിച്ചുള്ള എരിവ് നമുക്കില്ലാതെയാവുകയും ചെയ്യുന്നത്. ചില കാര്യങ്ങൾ വരുമ്പോഴാണ്, ചില ഇമ്പോർട്ടന്റ്, ചില പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ പോലും ദേവാലയത്തെ കുറിച്ചുള്ള എരിവ് എന്ന ഭാഗത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ പോലും ചില പ്രത്യേക സാഹചര്യം എത്തിയപ്പോഴാണ് അവരുടെ കണ്ണ് തുറന്നത്. അപ്പോ മനസ്സിലാക്കിയപ്പോഴത്തേക്കിനും ഒരുപാട് കാലം കഴിഞ്ഞു പോയിരുന്നു. യൂദായ്ക്ക് ആ കാലം തിരിച്ചെടുക്കാൻ പോലും പറ്റാത്ത വിധം താമസിച്ചു പോയി. എന്നാൽ പശ്ചാത്തപിക്കാൻ ഒരു സാഹചര്യം പത്രോസിന് ലഭിച്ചു. പക്ഷേ നമ്മൾ ചിന്തിക്കുക, ഓരോ ദിവസം കഴിയും തോറും പശ്ചാത്തപിക്കാനോ തിരിച്ചു വരാനോ പോലും കഴിയാത്ത വിധം ദൂരത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ജീവിത സാഹചര്യങ്ങൾ നമ്മളെ അതിനെ പഠിപ്പിച്ച് നമ്മളെ പരിവപ്പെടുത്തി കഴിഞ്ഞു. രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയുകയില്ല. പുഴുവും തുരുമ്പും കെടുക്കാത്ത സ്വർഗീയ സന്നിധിയിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കണം എന്ന് തുടങ്ങി ഈ ക്രൈസ്തവ ജീവിതത്തിന് ആവശ്യമായ ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്ന ഒരു അധ്യായമാണ് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായം. അവിടെയാണ് ഉപവാസത്തെ കുറിച്ച് പോലും പറഞ്ഞത്. അതിനുശേഷമാണ് ഉപവാസത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം, ഉപവസിക്കുമ്പോൾ നിങ്ങൾ വാടിയ മുഖം കാണിക്കരുത്, കപടഭക്തിക്കാരെ പോലെ കാഹളം ഊതിക്കരുത്, പ്രാണം ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് കൊട്ടിഘോഷിക്കരുത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇതുപോലെയുള്ള ഉപദേശങ്ങൾ നൽകുന്നത്. അപ്പം ഈ ഉപവാസവും നോമ്പും നമ്മുടെ ഈ ഒഴിവ് കഴിവുകളുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുണ്ട്. രണ്ട് യജമാനന്മാരെ സേവിക്കുന്നവർക്ക് ഒരിക്കലും യഥാർത്ഥമായ നോമ്പിലൂടെ കടന്നു പോകാൻ സാധിക്കില്ല. അതിപ്പോ അവനവന്റെ ശരീരം പോലും ചിലർക്ക് ദൈവമാണ്. അവനവന്റെ ശരീരത്തിന് ആവശ്യമായ, അത് വിശപ്പായാലും മറ്റു പല കാര്യങ്ങളായാലും ആസക്തികളാണെങ്കിലും ഇതൊക്കെയും അവനവൻ അവനവന്റെ ശരീരത്തിൽ തന്നെ ആരാധിക്കുന്നതിന്റെ ഭാഗമാണ്. ഇതൊക്കെയും അവനെ ഭരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. അതുപോലെ തന്നെ മറ്റുള്ളവരെ ആരാധിക്കുന്നവർ, മനുഷ്യരെ ആരാധിക്കുന്നവർ, അവരവരുടെ സൗകര്യത്തെ, അവരവരുടെ ജോലിയെ, അവരവരുടെ സ്റ്റാറ്റസിനെ ആരാധിക്കുന്നവർ, അവരവരുടെ സർട്ടിഫിക്കറ്റ് തന്നെ പല ആവർത്തി, ഒരു ദിവസം തന്നെ പല ആവർത്തി എടുത്തു നോക്കി നിർവൃതി അടയുന്ന ചില നാർസിസ്റ്റുകളുണ്ട്. അല്ലെങ്കിൽ കണ്ണാടിയിലേക്ക് നോക്കി അവരവരുടെ സൗന്ദര്യം കണ്ട് മതിമറക്കുന്ന ചില ആളുകളുണ്ട്. അവരെയൊക്കെയാണ് പറഞ്ഞത്, അവരവരുടെ ജോലിയെ ആരാധിക്കുന്നവരും അവരവരുടെ സൗന്ദര്യത്തെ ആരാധിക്കുന്നവരും ശരീരത്തെ ആരാധിക്കുന്നവരും, അങ്ങനെ ഒരുപാട് ആൾ. നമ്മൾ ചിന്തിച്ചാൽ മതി ഏത് ആരാധനയാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ നടത്താറുള്ളത്. ചിലപ്പോൾ അവരവരുടെ പങ്കാളികളെ ആരാധിക്കുന്നവർ ഒരുപാടുണ്ടാകും. ഇന്നത്തെ വേദഭാഗത്തിൽ നാം കണ്ടതുപോലെ, ഞാനൊരു കല്യാണം കഴിച്ചിരിക്കുന്നു, എനിക്കിപ്പോൾ വരാൻ സാധ്യമല്ല എന്ന് പറയുന്നതുപോലെ പങ്കാളിക്ക് വേണ്ടി ദൈവിക കാര്യങ്ങളെ മുടക്കം വരുത്തുന്ന ചില ആളുകൾ. അപ്പൊ അങ്ങനെ നാം ആരാധിക്കുന്ന, അല്ലെങ്കിൽ നാം മുമ്പിൽ ആരാധനാ വസ്തുവായി നാം പ്രതിഷ്ഠിച്ചു വച്ചിരിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ആളുകൾ പലപ്പോഴും മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ രീതിയിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോഴാണ് നാം മനസ്സിലാക്കേണ്ടത് നാം എന്തിനെയാണ് കൂടുതൽ ആരാധിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ശിഷ്യന്മാരുടെയും അല്ലെങ്കിൽ അപ്പോസ്തോലിക പിതാക്കന്മാരുടെയും ക്രൈസ്തവ സഭയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല പിതാക്കന്മാരുടെയും ജീവിത കാലഘട്ടം അവർക്ക് ക്ലേശങ്ങൾ നിറഞ്ഞതായിരുന്നു. അവർക്കാകെ രണ്ട് ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നു, ഒന്നുകിൽ മരണം അല്ലെങ്കിൽ ക്രിസ്തു. ഒന്നുകിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുക, ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് മരണമാണ്, അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ചക്രവർത്തിമാരുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക, അവരെ സന്തോഷിപ്പിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ മരിക്കുക. ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ക്രിസ്ത്യാനിയായി ജീവിക്കാൻ തീരുമാനിച്ചാൽ പിന്നീട് അവന് മറ്റൊരു ഓപ്ഷൻ ഇല്ല, അവിടെ രക്തമാണ്, രക്തക്കളമാണ്. അവന് രക്തം അവിടെ ചിന്തപ്പെടുമെന്നുള്ളതിന് യാതൊരു ഒരു സംശയവുമില്ല. പക്ഷെ എന്നാൽ ഇന്ന് നമുക്ക് ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതിനോ ആരാധിക്കുന്നതിനോ മറ്റു തരത്തിലുള്ള ഒരു വെല്ലുവിളികളും ഇല്ല എന്നിരിക്കെ നാം തന്നെ കണ്ടെത്തുന്ന ചില എക്സ്ക്യൂസസ് കിൽസ് അവർ ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് ചിന്തകന്മാർ പറയുന്നത്. നമുക്ക് ഒരുപാട് സാധ്യതകൾ ദൈവം തമ്പുരാൻ നൽകിയിട്ടുണ്ട്. ആ സാധ്യതകളെയൊക്കെയും നമ്മുടെ എക്സ്ക്യൂസസ് ഓരോ ദിവസവും കൊന്നുകൊന്ന് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവസന്നിധിയിലേക്ക് അടുക്കാണ്ട് കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സാധ്യതകളെ ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒഴിവൊഴിവ്. വിശുദ്ധ മത്തായി സ്വീകാര സുവിശേഷം 25 അധ്യായത്തിൽ നമ്മൾ ഇതേപോലെയുള്ള ചില ആളുകളെ കാണുന്നുണ്ട്. കർത്താവേ, നിന്നെ നഗ്നനായിട്ടോ വിശക്കുന്നവനായിട്ടോ ദഹിക്കുന്നവനായിട്ടോ തടവിലാക്കപ്പെട്ടവനായിട്ടോ ഞങ്ങൾ എപ്പോഴാണ് കണ്ടത്? അങ്ങനെ കണ്ടിരുന്നെങ്കിൽ ഞങ്ങൾ നിനക്ക് നന്മകളൊക്കെ ചെയ്യാമായിരുന്നല്ലോ എന്നുള്ള ഒഴിവൊഴിവുകൾ അല്ലെങ്കിൽ ചില എക്സ്ക്യൂസസ് അവരും പറയുന്നുണ്ട്, ഞങ്ങൾ ചെയ്യാതെ പോയതിന്റെ ചില കാരണങ്ങൾ. ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിക്കുമ്പോഴും നമ്മുടെ വേദപുസ്തകത്തിലെ കഥാപാത്രങ്ങൾ തന്നെ ഒരുപാട് എക്സ്ക്യൂസസ് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. തോട്ടം സൂക്ഷിക്കുവാനും അതിൽ ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് അല്ലെങ്കിൽ ദൈവ ഇഷ്ടമനുസരിച്ച് ദൈവവചനം അനുസരിച്ച് ജീവിക്കാനും ഇനി വരുന്ന തലമുറകൾക്ക് മാതൃകയായി മാറുവാനും തക്കവണ്ണം ആദാവിനെ ഹവ്വായും സൃഷ്ടിച്ച് ഒരല്പസമയത്തേക്ക് ദൈവം തമ്പുരാൻ മാറി നിന്നപ്പോൾ അവിടെ ഉണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരലുകളാണ്. ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞതിനേക്കാൾ ഉപരിയായി തെറ്റ് ചെയ്തതിനുണ്ടായ ചില എക്സ്ക്യൂസസ് അവർ നിരത്താൻ ശ്രമിക്കുകയാണ്. ഇസ്രായേലിന്റെ ഒരു വലിയ ഉത്തരവാദിത്വം ഭരമേൽപ്പിക്കാൻ തക്കവണ്ണം മോശയെ തമ്പുരാൻ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ മിക്കനാണെന്ന് പറഞ്ഞുകൊണ്ട് മാറാനാണ് മോശ പോലും ശ്രമിക്കുന്നത്. ഞാൻ അശുദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തെ ഒന്ന് മാറ്റി നിർത്താനാണ് യെശയ്യാവ് ശ്രമിക്കുന്നത്. നമുക്കറിയാം യെശയ്യാവിന്റെ പുസ്തകം 6 ഞാൻ അശുദ്ധനാണ്, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യരുടെ ഇടയിൽ പാർക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ തക്കവണ്ണം ശ്രമിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ കാര്യത്തിലും വ്യത്യസ്തമല്ലല്ലോ. യിരെമ്യാ പ്രവാചകൻ പറഞ്ഞ ഞാൻ ചെറുപ്പമാണ്, ഞാൻ ബാലനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറുന്നു. എന്താണ് ഗിദെയോൻ പറയുന്നത്? ഞാൻ താഴ്ന്ന ജാതിയിൽ പെട്ടവനാണ്, താഴ്ന്ന ഗോത്രത്തിലും കുലത്തിലും പെട്ടവനാണ്, എനിക്കിത് ചെയ്യാനുള്ള ധൈര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗിദെയോൻ പോലും മാറുന്നുണ്ട്. ഹിമൻ പത്രോസിനെ വിളിക്കുമ്പോഴും ലൂക്കോസിന് സുവിശേഷം 5 പ്രകാരം ഹിമൻ പത്രോസിനെ വിളിക്കുന്ന സമയത്തും ഹിമൻ പത്രോസ് പറഞ്ഞ കർത്താവ് ഞാൻ പാപിയായ മനുഷ്യൻ എന്നെ വിട്ട് പോകണമേ എന്നാണ് പറയുന്നത്. ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന കുറെ ആളുകളുടെ ഉപമയും കർത്താവ് പറയുന്നുണ്ട്. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ജോലിക്ക് പോകാത്തത്, അല്ലെങ്കിൽ ഇവിടെ മെനക്കെട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്, ഞങ്ങളെ ആരും ജോലിക്ക് വിളിച്ചില്ല എന്നുള്ള ഒരു ഒരു എക്സ്ക്യൂസസ് ആണ് അവർ പറഞ്ഞത്. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഒരുപാട് സാഹചര്യം ഇതുപോലെ ഉണ്ടാകാറുണ്ട്. എങ്ങനെയെങ്കിലും പള്ളിയിൽ താമസിച്ചു വരാൻ തക്കവണ്ണം മനഃപൂർവ്വം കാരണം കണ്ടുപിടിക്കുന്ന ആളുകളുണ്ട്. മനഃപൂർവ്വം പള്ളിയിൽ താമസിച്ചു വരുന്ന ആളുകളുണ്ട്. രാവിലെ എഴുന്നേറ്റ് വരാൻ തക്കവണ്ണമുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും കുഞ്ഞുങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കണ്ടുപിടിച്ചോ മനഃപൂർവ്വം കുർബാന തീരാറാവുമ്പോൾ പള്ളിയിലേക്ക് വരാൻ തക്കവണ്ണം ശ്രമിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ ചില ദിവസങ്ങളിൽ പള്ളികളെ മിസ് ചെയ്യാൻ, നമ്മളുടെ ആരാധന മിസ് ചെയ്യാൻ തക്കവണ്ണം മനഃപൂർവ്വം ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഞായറാഴ്ച കുർബാനകളും മോറാനായ പെരുന്നാളുകളുമൊക്കെ മുടക്കാൻ തക്കവണ്ണം മനഃപൂർവ്വം ശ്രമിക്കുന്ന ആളുകൾ. അതിനവർക്കും ചിലപ്പോഴൊക്കെ വാലിഡായിട്ടുള്ള റീസൺസ്, വാലിഡ് എന്ന് തോന്നുന്ന ചില റീസൺസ് അവർക്കും ഉണ്ടാകാം. അവർ പോലും അറിയുന്നില്ല അത് അവരെ കൊണ്ട് മറ്റാരോ പറയിപ്പിക്കുന്നതാണ് എന്ന് അവർക്ക് പോലും തിരിച്ചറിയാൻ തക്കോണം സാധിക്കുന്നില്ല. ഇനി അഥവാ ഒരിക്കൽ അങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു നോമ്പ് കാലത്ത് അല്ലെങ്കിൽ ഒരു ഒരു ന്യൂ ഇയർ കാലത്ത് തീരുമാനിക്കുകയാണ് ഇനി മുതൽ ഞാൻ പള്ളിയിൽ റെഗുലർ ആകാൻ തക്കോണം ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചാൽ പോലും അവനെ നന്നാവാൻ ഈ ആത്മാവ് സമ്മതിക്കില്ല. കാരണം കർത്താവ് പറയുന്നുണ്ട്, നിന്റെ വീട് അലങ്കരിച്ചിട്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവൻ പോയി വേറെ അവനേക്കാളും ശക്തിയുള്ള ഏഴുപേരെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്ന് നിന്റെ ഭവനം അതിൽ കൂടുതൽ അലങ്കോലമാക്കി തീർക്കും. അതുകൊണ്ട് മാറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചെറിയ പ്രിപ്പറേഷൻ ഒന്നും അല്ല നമുക്ക് വേണ്ടത്. അതിശക്തമായ ഒരുക്കത്തോടുകൂടി മാറാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നന്നാകാൻ സാധിക്കൂ. കാരണം ഇതുവരെ നമ്മെ പരീക്ഷിച്ചുകൊണ്ടിരുന്ന ശക്തി കുറഞ്ഞ ആത്മാവല്ല ഇനി നമുക്ക് പരീക്ഷണങ്ങളുമായി വരാൻ തക്കവണ്ണം പോകുന്നത്. അതുകൊണ്ട് ആ ശക്തിയുള്ള ആത്മാവിനെയും അവന്റെ പങ്കാളികളെയും നാം പ്രതീക്ഷിക്കണം. ഇനിയുള്ള നമ്മളുടെ ജീവിതകാലത്ത് നാം ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങൾ പ്രതീക്ഷിച്ചേ മതിയാവുകയുള്ളൂ. ലോകത്തിൽ സാധാരണ ജീവിതം നയിക്കുന്നവൻ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ പ്രയാസങ്ങൾ ഒരു ക്രൈസ്തവൻ ഉണ്ടാകും. സാധാരണ ക്രൈസ്തവർക്ക് ഉണ്ടാകാവുന്ന പ്രയാസങ്ങളും പരീക്ഷണങ്ങളെക്കാൾ കൂടുതൽ ഒരു പരിശുദ്ധമായ നോമ്പിലൂടെ കടന്നു പോകുന്ന ഒരു വിശ്വാസിക്ക് ഉണ്ടാകും. നമ്മളൊക്കെയും സാധാരണ ക്രൈസ്തവരൊക്കെയും അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ളത് നമ്മുടെ പൂർവ്വപിതാക്കന്മാരാണ്. മരുഭൂമിയിലെ അന്തോണിയോസിനെ പോലെയുള്ള ആളുകളൊക്കെയും എത്രമാത്രം പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി അവയെ തരണം ചെയ്തുകൊണ്ടാണ് അവർ ആ വിശുദ്ധ പദവിയിലേക്ക് എത്തിയത് എന്ന് നമുക്കൊക്കെയും അറിയാവുന്നതാണ്. ആ അതുകൊണ്ട് തന്നെ കർത്താവും തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് വേണമെങ്കിൽ കർത്താവിന് 15-ാമത്തെയോ 20-ാമത്തെയോ അല്ലെങ്കിൽ 25-ാമത്തെ വയസ്സിലൊക്കെ ആരംഭിക്കാമായിരുന്നു. ഇനി അഥവാ കർത്താവിന്റെ മാമോദിസായിക്ക് ശേഷം തുടർന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കർത്താവിന് പ്രസംഗം ആരംഭിക്കാമായിരുന്നു. പക്ഷെ അതിനുവേണ്ടിയുള്ള ഒരു പരുവപ്പെടൽ കർത്താവ് സ്വീകരിക്കേണ്ടത് ആവശ്യമായിരുന്നു. ആ പരുവപ്പെടൽ സ്വീകരിക്കാൻ വേണ്ടിയാണ്, ഒന്ന് വെല്ലുവിളികളിലൂടെ ശക്തിപ്പെടാൻ വേണ്ടിയാണ് കർത്താവ് നേരെ മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യുന്നത്. ആ മരുഭൂമിയിൽ അവിടെ ഉണ്ടായ ചില വരൾച്ചകളും വെല്ലുവിളികളും ഇല്ലായ്മകളും ഒക്കെ കർത്താവിനെ കുറച്ചുകൂടി ശക്തനാക്കി എന്ന് വേണം നമുക്ക് കരുതാൻ. അത് കർത്താവ് മാത്രമല്ല പലരുടെയും ജീവിതം അങ്ങനെ, യോഹന്നാൻ സ്നാപകൻ ഉൾപ്പെടെ പലരുടെയും ജീവിതം അങ്ങനെയാണ്. ആ ഒരു ഒരു പ്രിപ്പറേഷനിലൂടെ കടന്നു പോയതിന് ശേഷമാണ് അവരൊക്കെയും ഈ ശക്തരായി മാറിയത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇനിയുള്ള ജീവിതം നമ്മളൊക്കെയും ചില മാറ്റങ്ങൾ വരുത്താൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. കുറെയൊക്കെ മാറ്റങ്ങൾ വരുത്തണം നമ്മൾ ആഗ്രഹിക്കുന്ന സമയമാണ്. പക്ഷേ ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ ഭക്ഷണ നോമ്പ് പോലും മാറ്റിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകും. ആ ഒരു ഒരു ആരംഭ ശൂരത്വം ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പരിശുദ്ധമായ നോമ്പിലേക്ക് കടക്കുമ്പോൾ ഈ പരീക്ഷണം ഉണ്ടായി കഴിയുമ്പോൾ ഭക്ഷണ നോമ്പ് അവസാനിപ്പിച്ച് കഴിയുമ്പോൾ ചിലർ പറയുന്ന ഒരു ഒഴിവഴിവുണ്ട്, ഭക്ഷണ നോമ്പല്ല പ്രധാനം, അവരവരുടെ ജീവിതമാണ് പ്രധാനം എന്ന് നമ്മളൊക്കെയും പറയാറുണ്ട്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട്, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ ഡോക്ടറാക്കണം എന്ന് മാതാപിതാക്കൾക്ക് ആഗ്രഹമുണ്ട്. അവൻ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ച് മെഡിസിൻ പഠിച്ച് പാസ്സായെങ്കിൽ മാത്രമേ അവന് ഡോക്ടറാകാൻ സാധിക്കുകയുള്ളൂ. അത് പടിപടിയായിട്ടുള്ളൊരു വളർച്ചയാണ്. അപ്പൊ അതുകൊണ്ട് നന്മയിലേക്ക് വളരാൻ വേണ്ടി ദൈവം തമ്പുരാനും പരിശുദ്ധ സഭയും നമുക്ക് ക്രമീകരിച്ച് തന്നിട്ടുള്ള ചില പടവുകളും ചില മുന്നൊരുക്കങ്ങളുമാണ് പരിശുദ്ധമായ നോമ്പ് ഉപവാസങ്ങളും പ്രാർത്ഥനയും വേദപുസ്തക വായനയും ആരാധനാ ജീവിതവും ഒക്കെ. അതിന്റെ ആദ്യ പടിയാണിതൊക്കെ, അല്ലാതെ അവസാന പടിയൽ ആദ്യ പടിയിലൂടെയാണ് നാം ഈ നന്മയിലേക്ക് വിശുദ്ധിയിലേക്ക് വളരുന്നത്. ആദ്യപടി ഉപേക്ഷിച്ച് 4-ാമത്തെയോ 5-ാമത്തെയോ പടിയിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും അപകടങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ തൊട്ടടുത്ത വർഷം MBBSന് കൊണ്ട് ചേർത്താൽ ഉണ്ടാകാവുന്ന അപകടം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി അഥവാ അവൻ MBBS പാസ്സായി അവനെ ഗ്രാജുവേറ്റ് ചെയ്താൽ പോലും ആ ഡോക്ടറുടെ അടുത്ത് പോകുന്ന രോഗികളുടെ കാര്യം ആലോചിച്ചാൽ തന്നെ നമുക്കറിയാം അതിനുണ്ടാകാൻ പോകുന്ന അപകടം. അതുകൊണ്ട് പരുവപ്പെടേണ്ടത് പടിപടിയായി തന്നെ പരുവപ്പെടണം. ആ പരുവപ്പെടലിലൂടെ പരിശുദ്ധമായ നോമ്പിലേക്ക് കടക്കാൻ കൂടെ നമുക്ക് സാധിക്കണം. ഈ 50 ദിവസങ്ങൾ ദൈവം തമ്പുരാൻ നൽകുന്ന മനോഹരമായ അനുഭവങ്ങൾ കാത്തുവച്ചിരിക്കുകയാണ്. വലിയൊരു വിരുന്നൊരുങ്ങി കാത്തിരിക്കുകയാണ് നമുക്ക് വേണ്ടി. ആ വിരുന്നിലേക്ക് കടന്നു പോകാൻ നമുക്ക് സാധിക്കും. ചിലപ്പോഴൊക്കെ അത് പ്രയാസമാണ് എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. താൽക്കാലിക യാത്രക്കേവം താൽക്കാലികമാം ആഹാരം കരുതുന്നെങ്കിൽ നിത്യമതാം യാത്രയിലേക്ക് നാം എപ്രകാരമൊക്കെ ഒരുങ്ങണം എന്ന് ചോദിക്കുന്ന ഒരു പാട്ട് പരിശുദ്ധമായ നോമ്പിലുണ്ട്. നമ്മൾ ചെറിയൊരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഡാലസിൽ നിന്ന് ഹ്യൂസ്റ്റണിലേക്ക് പോകുമ്പോഴോ ചിക്കാഗോയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോകുമ്പോഴോ ഒക്കെ നാം ചെറിയ ചെറിയ ചില ഒരുക്കങ്ങൾ നടത്താറുണ്ട്. അപ്പൊ ആ ഒരുക്കങ്ങളല്ല, യഥാർത്ഥമായ യാത്രയ്ക്ക് വേണ്ടി നാം തയ്യാറെടുക്കുകയാണ്. 50 ദിവസം നീണ്ടു നിൽക്കുന്ന അതി മനോഹരമായ ഒരു യാത്രയ്ക്ക് നാം തയ്യാറെടുക്കുമ്പോൾ എപ്രകാരമൊക്കെയുള്ള ഒരുക്കങ്ങൾ നാം നടത്തണം. ഒരു കല്യാണത്തിന് പോകാൻ 3 മാസങ്ങൾ അല്ലെങ്കിൽ 4 മാസങ്ങൾക്ക് മുൻപേ നമുക്കൊരു നോട്ടീസ് ലഭിച്ചാൽ RSVP ഇട്ടതിനു ശേഷം നാം എന്തൊക്കെ ഒരുക്കങ്ങൾ നടത്താറുണ്ട്? അവധിയെടുക്കലും ഡ്രസ് മേടിക്കലും ആഭരണങ്ങൾ മേടിക്കലും, അതുപോലെ അന്ന് നടക്കാൻ പോകുന്ന കാര്യം, കല്യാണത്തിന്റെ ദിവസം നടക്കാൻ പോകുന്ന ഫോട്ടോഷൂട്ടിനെ കുറിച്ചും, അതുപോലെ ആരെയൊക്കെ കാണാവുന്ന, അവരോട് എന്തൊക്കെ സംസാരിക്കണം എന്ന് വരെ നാം കണക്ക് കൂട്ടിയതിനു ശേഷമാണ് ഈ കല്യാണത്തിലേക്ക് നാം പോകാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. അതുപോലെ ഈ പരിശുദ്ധമായ നോമ്പിലൂടെ കടന്നു പോകും ഓരോ ദിവസവും എന്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, എന്നെ അഭിമുഖീകരിക്കാൻ പോകുന്ന പരീക്ഷകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിലേക്ക് പോകാൻ തക്കവണ്ണം നമുക്ക് ശ്രമിക്കണം. നമ്മുടെ ഹൃദയങ്ങളിൽ ആ കാഴ്ചകളൊക്കെയും ഇപ്പോൾ തന്നെ പതിപ്പിച്ചു വെച്ചതിനു ശേഷം എല്ലാ മുന്നൊരുക്കത്തോടുകൂടിയും പരിശുദ്ധമായ നോമ്പിലേക്ക് കടക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ. ഈ വിരുന്നുകാരെ പോലെ വീട്ടുടയവന്റെ ഓഫർ നിരസിച്ച, വിരുന്നു സൽക്കാരത്തിനുള്ള ഓഫർ നിരസിച്ച ഈ വിരുന്നുകാരെ പോലെയല്ല, പൂർണമായ ഒരുക്കത്തോടുകൂടി എല്ലാ മുന്നൊരുക്കത്തോടുകൂടിയും പ്രിപ്പറേഷനോടുകൂടിയും ആ ഒരു നോമ്പിലേക്ക്, നല്ല ഒരു വിരുന്നിലേക്ക്, ആ യാത്രയിലേക്ക്, മനോഹരമായ ദിവസങ്ങളിലേക്ക് കടക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഒരുക്കത്തോടുകൂടി നടത്തുന്ന ആ യാത്ര ഏറ്റവും അനുഗ്രഹകരമായി പൂർത്തീകരിച്ച് വലിയ പെരുന്നാളിൽ, ഉയർത്തു പെരുന്നാളിൽ എത്തി അതിനനുഗ്രഹം സ്വീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് എല്ലാവർക്കും ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് മാത്രം ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമായ നോമ്പ് ജയത്തിന്റെ അടയാളവും ശത്രുവാകുന്ന ദുഷ്ടന്റെ നേരെ തോൽക്കാത്ത ആയുധവും ആയി തീരാൻ തക്കവണ്ണം യഥാർത്ഥമായ നോമ്പ് എടുക്കുവാൻ തക്കവണ്ണം നമുക്ക് എല്ലാവർക്കും ഈ സമയത്ത് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. അവസരം നൽകിയ രാജശേഖരനോടും എല്ലാ വൈദിക ശ്രേഷ്ഠരോടും എന്നെ കേട്ട എല്ലാ സഹോദരങ്ങളോടുമെല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.
കർത്താവിൽ അനുഗ്രഹീതരെ, അതുപോലെ പ്രിയങ്കരനായ തോമസ് മാത്യുവച്ചൻ നോമ്പുകാലത്തിന്റെ പ്രസക്തിയും പശ്ചാത്തലവും വിശുദ്ധ വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപമയോട് ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതമായ ഉദാഹരണത്തിന്റെ പിൻബലത്തിൽ വളരെ ശക്തമായി ഈ നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കേണ്ടതിന്റെ പ്രാധാന്യവും അതിന് നാം എടുക്കേണ്ടുന്ന ഒരുക്കവും വളരെ വിശദീകരിക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട അച്ഛന് സാധിച്ചു എന്നുള്ളത് ഏറ്റവും പ്രസ്താവിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പാരബിൾ ഓഫ് ഗ്രേറ്റ് ബാങ്ക്വെറ്റ് എന്നാണ് ഈ വേദഭാഗത്തെ അറിയപ്പെടുന്നത്. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 14:15-24. ഇതിനെക്കുറിച്ച് പ്രിയപ്പെട്ട അച്ഛൻ, പ്രത്യേകിച്ച് നോമ്പുകാലം ഈ ഞായറാഴ്ച സന്ധ്യാപ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുന്നു, 4 April ഈസ്റ്ററോടുകൂടി അത് അവസാനിക്കുന്നു. അതിനെ ഒരു വലിയ കാലഘട്ടം ആയി ചിത്രീകരിക്കുമ്പോൾ മനസ്സിൽ ഒരിക്കലും നെഗറ്റീവായ ഒരു മനോഭാവം ഉണ്ടാകുന്നതിന് പകരം, കർത്താവെ, എന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടി ഈ നോമ്പ് അനുഷ്ഠിക്കുവാൻ എന്നെ അതിന്റെ ഉടയോൺ അല്ലെങ്കിൽ ഉടമയായ ദൈവം സഭയിലൂടെ എന്നെ ക്ഷണിക്കുകയാണ്, അതിൽ ഞാൻ ഒഴിവുകഴിവുകൾ പറഞ്ഞ് അതിൽ നിന്ന് പിൻവാങ്ങുന്നതിനേക്കാൾ ഉപരി മനസ്സോടുകൂടി ഈ നോമ്പിനെ പരിഗണിക്കുവാൻ എനിക്കിടയാകണമേ എന്നൊരു ശക്തമായ ചിന്ത അച്ഛൻ പങ്കുവച്ചു. അതുകൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെയും കൂട്ടിച്ചേർക്കാം, ജീവിതത്തിൽ എനിക്ക് ലഭിക്കപ്പെടുന്ന അവസാന നോമ്പ് ഒരുപക്ഷെ ഇതാണെങ്കിലോ. അങ്ങനെ ചിന്തിക്കാമെങ്കിൽ നമുക്ക് അല്പം കൂടി അത് ഗൗരവമായിട്ട് പരിഗണിക്കാൻ സാധിക്കും. ഈ കോവിഡ് കാലഘട്ടത്തിൽ വാക്സിൻ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് ഈ ലോകത്തെ രക്ഷിപ്പാൻ, നമ്മുടെ സമൂഹത്തെ പരിപാലിക്കുവാൻ ദൈവം നന്നായി ഞങ്ങൾക്ക് ഈ നോമ്പുകാലത്തിലൂടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ശത്രുവായി നമ്മുടെ മനസ്സിൽ ആരെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ, നമ്മൾക്കൊരു പക്ഷേ അവരോട് ശത്രുത്വം അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെ ശത്രുവായി കാണുന്നു എന്നുള്ള ചിന്ത, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ നോമ്പുകാലം നമുക്ക് അനുഷ്ഠിക്കാം. പിതാക്കന്മാർ ഈ ഉപമയെ പ്രത്യേകമായിട്ട് പ്രസ്താവിക്കുന്നത്, മാസ്റ്റർ മീൻസ് ഗോഡ് ദ ഫാദർ ആൻഡ് ബാങ്ക്വെറ്റ് മീൻസ് കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിലേക്ക് നമ്മളെ ദൈവം ക്ഷണിക്കുന്ന അനുഭവം. ഒപ്പം അതിശക്തമായി ഇതിന് കൊടുത്തിരിക്കുന്ന ഒരു വ്യാഖ്യാനം, ഇറ്റ് ഈസ് എ സിംബോളിക് പാരബിൾ അബൌട്ട് ഹോളി കുർബാന, ഇതെല്ലാം അച്ഛൻ അച്ഛന്റെ ആശയത്തിലൂടെ പല പ്രാവശ്യം പങ്കുവച്ച കാര്യമാണ്. അതിനകത്തൊരു ചോദ്യം നമുക്കും നമ്മളോട് ചോദിക്കുവാനുണ്ട്. നമ്മളിപ്പം നോക്കുന്നത് ആരൊക്കെ നോമ്പ് നോക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് വീക്ഷിക്കുന്നതെങ്കിൽ ഞാൻ ശരിയായിട്ടാണോ എന്റെ നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്ന് ചിന്തിക്കുവാനുള്ളൊരു കാലഘട്ടം കൂടി ആയിട്ട് ഇതിനെ മാറ്റണം. പലപ്പോഴും നോമ്പുകാലത്ത് വരുമ്പോൾ അമേരിക്കയിലും ഇന്ത്യയിലും തമ്മിൽ താരതമ്യം ചെയ്താൽ നമുക്കിവിടെ ഇരിപ്പിടമുണ്ട്, കേരളത്തിൽ ഇരിപ്പിടം ഇന്ന് ലഭ്യമല്ല. ഇന്ത്യയിലും ഇരിപ്പിടത്തിന്റെ ഇടയ്ക്കോട്ട് നമ്മൾ കൃത്യമായി മാറി നിന്ന് എനിക്ക് നടുവേദനയാണ്, എനിക്ക് ശാരീരിക ബലക്ഷയമുണ്ട് എന്ന് കൃത്യമായി സ്വയം വിധി എഴുതി കുമ്പിടിയിൽ നിന്ന് മാറി നിൽക്കുകയും തൊട്ടടുത്ത് നിൽക്കുന്നവരൊക്കെ കുമ്പിടുന്നുണ്ടോ എന്ന് ശക്തമായി തീരുന്നത് വരെയും നോക്കി നിന്ന് നിർവൃതി അടയും ചെയ്യുന്ന ആ ഒരു താല്പര്യത്തിന് പകരം ഒരു 40 കുമ്പിടുമ്പോൾ 40 ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അതിന്റെ ഭാഗമാകുക. മനസ്സും ശരീരവും വികാര വിചാരങ്ങളും ഒക്കെ ഈ നോമ്പുകാലത്തിന്റെ ഭാഗമായിട്ട് മാറുക. ഈ ഒരു ചോദ്യം, ഹൗ വുഡ് ഐ ഫീൽ ഇഫ് ഐ വെർ ഇൻവൈറ്റഡ് ടു എ ഡിന്നർ അറ്റ് വിച്ച് ജീസസ് വാസ് ഗോയിങ് ടു ബി പ്രസന്റ്. അപ്പൊ ദൈവം അല്ലെ ക്രിസ്തു വരുന്ന ഒരു വിരുന്നിലേക്കാണ് നമ്മൾ പങ്കെടുക്കുന്നത്. നമ്മൾ അല്ലാത്തൊരു വിരുന്നിൽ പങ്കെടുക്കാൻ പറഞ്ഞാൽ വലിയ ആവേശമാണ്, എനിക്കുമൊക്കെ അങ്ങനെയാണ്. അല്ലെങ്കിൽ ഫിലിം ഫീൽഡിലോ സ്പോർട്സ് ഫീൽഡിലോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ഒക്കെ വരുമെന്ന് പറയുമ്പോൾ നമ്മുടെ പള്ളിയിലോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ മതി, നമ്മുടെ ഡ്രസ് കോഡൊക്കെ മാറും. അതേസമയം യേശു ക്രിസ്തു വരുന്ന ഒരു ബാങ്ക്വറ്റ്, വിശുദ്ധ കുർബാനയിലേക്ക് വരുമ്പോൾ ദേവാലയത്തിൽ വരാൻ പറ്റുന്ന ഒരു ഒരുക്കത്തെ കുറിച്ച് ശക്തമായ ഒരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുക. ഒരു രണ്ട് കാര്യങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ദ മാസ്റ്റർ ഈസ് നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ് വിത്ത് എ പാർഷ്യലി ഫുൾ ബാങ്ക്വറ്റ് ഹാൾ. അതിവിടെ ആ ഉപമയെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ക്രിസ്തു നമ്മളെ വിളിക്കുമ്പോൾ അത് ഭാഗികമായി പങ്കാളിത്തം ഉറപ്പിക്കുന്നു. നമ്മളിന്ന് പല വീട്ടിൽ നിന്ന് റെപ്രസെന്റേറ്റീവ്സ് ആയി വരുന്നു. ഇപ്പോഴും നല്ല നേരത്തെയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വരുന്ന അമ്മമാരുണ്ട്, അപ്പന് വേണ്ടി വരുന്ന അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി വരുന്ന ഭാര്യയുണ്ട്, റെപ്രസെന്റേഷനാ. അങ്ങനെ ഒരു ചിന്തയല്ല, കുടുംബമായി ഈ വിരുന്നിൽ പങ്കെടുക്കുന്ന ഒരു പ്രവണതയിലേക്ക് നമ്മൾ മാറണം. ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോവിഡ് വന്നിട്ടും എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകാനുള്ള അവസരം തേടി അന്വേഷിച്ച് പള്ളിയിൽ പോകുന്ന മനുഷ്യരുണ്ട്. അഥവാ ഞായറാഴ്ച പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ദിവസം വൈദികന്റെ അനുവാദം വാങ്ങി പള്ളിയിൽ വന്നോ അല്ലെങ്കിൽ പള്ളി അടച്ചിട്ടിരുന്നാലും അവിടെ വന്നൊന്ന് പാർക്കിങ്ങിലോട്ടില്ലെങ്കിലും വന്നിരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് പോകുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റുന്നു. ഗേറ്റിന്റെ കവാടത്തിൽ അവിടെ വന്നൊരു പായിട്ട് ആ പായിൽ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാന മുഴുവൻ അറ്റൻഡ് ചെയ്തിട്ട് പോയ ആളുകളെയും എനിക്ക് വ്യക്തിപരമായിട്ടല്ല. അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു വിരുന്നിൽ പങ്കെടുക്കാൻ നമുക്ക് പറ്റും. പക്ഷേ പലരും ചിന്തിക്കുന്നത് ഇനിയിപ്പം പ്രധാനപ്പെട്ട സഭ പോലും ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ കോവിഡ് മാറ്റപ്പെട്ടാൽ പോസ്റ്റ് കോവിഡ് ലിറ്റർജിക്കൽ പ്രോഗ്രാം, അത് ഈ എല്ലാ വിശ്വാസികളും ദേവാലയത്തിലേക്ക് വരുമോ എന്നുള്ളൊരു ചിന്തയാണ്. ഒരു വൈദികൻ പങ്കുവച്ചത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മാസവരി ഡിസംബറിലായിരുന്നു തരുന്നത്, പക്ഷെ ഈ വർഷം ജനുവരി തന്നെ 12 മാസത്തേക്കും കൊണ്ടുതന്ന വിശ്വാസികളെ ഞങ്ങൾ കണ്ടു. കാരണം ഈ വർഷം ഇനി എന്നെ വിളിച്ചേക്കരുത്, ഞങ്ങൾ ഫ്രീ ആയിട്ട് പോയിക്കോട്ടെ, പള്ളിക്ക് തരാനുള്ളതാണ്ട് മുൻകൂറായിട്ട് വെച്ചുകൊള്ളുക. എനിക്ക് രസകരമായിട്ട് തോന്നി. പക്ഷെ ഒരുപക്ഷെ അവരൊരു പണത്തിന്റെ ക്രമീകരണം ചെയ്തതായിരിക്കാം, നമ്മൾ അവരെ നെഗറ്റീവായിട്ട് കാണേണ്ടതില്ല. അപ്പോൾ അവസാനമായി പറയാനുള്ളത്, ദ മാസ്റ്റർ കെയിം ഫോർ ദ പീപ്പിൾ ഓഫ് ഗോഡ് ബട്ട് ദേ റിജക്റ്റഡ്. ദൈവജനത്തിന് വേണ്ടിയാണ് ക്രിസ്തു ലോകത്ത് വന്നത്. ക്രിസ്തുവിനെ തിരസ്കരിക്കാൻ ഏറ്റവും മുൻപിൽ നിന്നതും ദൈവജനം എന്ന് വിശേഷിക്കുന്ന യഹൂദ പാരമ്പര്യത്തിലുള്ളവര്. അത് കഴിഞ്ഞപ്പോഴാണ് പുറജാതികൾക്ക് വേണ്ടി പരിശുദ്ധനായ പൗലോസ് ലീഹ ക്രിസ്തുവിന്റെ പ്രത്യേകമായ ദൗത്യത്തിൽ സുവിശേഷം ഏറ്റെടുത്തതും. ഇന്നും ഈ ഭൂമിയിലൂടെ നമ്മൾ പഠിക്കുന്നത് നമ്മളെയൊക്കെ ദൈവം ക്ഷണിച്ചു, പകലോ മറ്റും കുടുംബക്കാരെയും പള്ളി കുടുംബക്കാരെയും കാളിയാങ്കൽ കുടുംബക്കാരെയും അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ കുടുംബക്കാരെയും ക്ഷണിച്ചു. പക്ഷെ ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഓരോരോ കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക. ആ കാരണങ്ങളൊക്കെ ഉദാഹരണ സഹിതം പ്രിയപ്പെട്ട അച്ഛൻ ഭംഗിയായി വിവരിക്കുകയും ചെയ്തു. അതിൽ ഏറ്റവും ഒടുവിൽ കയറിയത് ആരാന്ന് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ആ ക്ഷണിച്ച പുരുഷന്മാർ ആരും എന്റെ അത്താഴം ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ പിന്നീട് ചാൻസ് കിട്ടിയത് ഇതിനെക്കുറിച്ച് യാതൊരു ബോധ്യവും ഇല്ലാത്ത, നിങ്ങൾ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ പഠിക്കാത്ത, വിശ്വാസത്തിന്റെ ചൈതന്യത്തിലൂടെ കടന്നു പോകാത്ത മനുഷ്യരൊക്കെ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളിലേക്ക് വിളിച്ചു ചേർക്കപ്പെടും. അതുകൊണ്ട് വിളിക്കപ്പെട്ട വിളിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ഈ നോമ്പാകുന്ന അനുഗ്രഹിക്കപ്പെട്ട അത്താഴത്തിൽ വിരുന്നിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ പ്രിയപ്പെട്ട തോമസ് മാത്യുവച്ചന്റെ ശ്രദ്ധേയവും വളരെ ലളിതവും നല്ല ആഴത്തിലുള്ളതുമായ ചിന്തകൾ സാധ്യമാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പങ്കെടുക്കുന്ന വൈദികരുടെയും പ്രിയപ്പെട്ട എല്ലാ വിശ്വാസികളുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹവും സന്തോഷം പ്രത്യേകമായിട്ട് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിച്ചുകൊണ്ട് ബലഹീനന ഞാൻ എന്റെ വാക്ക്
പൂർണ്ണമാക്കുന്നു. നമുക്ക് ഇനി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒന്നുരണ്ട് പേരുകൾ പ്രത്യേകമായിട്ട് നൽകിയിട്ടുള്ളത്. ഒരു മറിയ എബ്രഹാം, മേരി എബ്രഹാമിനെ ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് ഓർക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശാരീരികമായ ചില ബലഹീനതകളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പെൺകുട്ടി പ്രഗ്നന്റ് ആയിട്ട് മാർച്ചിലാണ് അവളുടെ ഡ്യൂ എങ്കിലും പെട്ടെന്ന് ചില അസ്വസ്ഥത മൂലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഞാൻ പ്രത്യേകിച്ച് പേര് പറയുന്നില്ല, ചില കോംപ്ലിക്കേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കരുണയോടുള്ള പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആ സഹോദരിയെ ഓർക്കുക. അതുപോലെ ശാന്തമ്മ എന്ന് പറയുന്ന ഒരു സഹോദരി നടന്നു പോയ വഴിയിൽ ഒരു വീണ് രണ്ട് കൈയും ബ്രോക്ക് ആയിട്ടുണ്ട്. ഇപ്പോഴിങ്ങനെ ചികിത്സയെ കഴിയുന്നു. ശാന്തമയ ഓർത്ത ദൈവസമിതിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം നമ്മൾ നിരന്തരം ഓർക്കാറുള്ള ചില പേരുകളുണ്ടല്ലോ, രണ്ട് ജോയില് രണ്ട് പേരുണ്ട്, അവരെ ഓർക്കുക. അതുപോലെ തന്നെ ഒരു ജിമ്മിയെ ഓർത്ത് പ്രാർത്ഥിക്കാം, ആലീസ് ജോസഫിനെ ഓർത്ത് പ്രാർത്ഥിക്കാം, മറ്റൊരു ആലീസ് ഉണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ ഓർമ്മയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, പ്രയാസം അനുഭവിക്കുന്നവരോ ദുരിതം അനുഭവിക്കുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് താഴ്മയോട് അവരെ സമർപ്പിക്കാം. ഒരു നിമിഷം നമ്മുടെ ശിരസിനെ സമർപ്പിക്കാം. കർത്താവേ, ദുഃചിന്തകളും പാപവികാരങ്ങളുമക്ക കളവില്ലാത്തൊരു ബ്രഹ്മലമാ ീടണമേ കർത്താവേ, വൻതതിവുകളും കുടിലത തന്ത്രമതൊക്കെയുമേ നിത്യമകറ്റും ബ്രഹ്മലമാ ചിത്തമേനീക്കേടണമേ മാധാ കോപമടു വൈരപാടുത്തവനോടൊന്നും ഉണ്ടാകാത്തൊരു ബ്രഹ്മലമാ ചിത്തമേനീക്കീടണമേ. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, അനുഗ്രഹീതമായി വീണ്ടും ഒരു പ്രഭാതം ഞങ്ങൾക്ക് നൽകിയല്ലോ. ഞങ്ങളെ അനുനിമിഷം അനുഗ്രഹിക്കുന്ന അങ്ങയുടെ കരുണയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയെ ഹൃദയപൂർവ്വം സ്നേഹിക്കാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. അങ്ങയുടെ അടുക്കിലേക്കുള്ള ഞങ്ങളുടെ വരവും അങ്ങയുള്ള ഞങ്ങളുടെ നിരന്തരമായിട്ടുള്ള ഗുളികളും അങ്ങയുടെ മുമ്പാകെ ആരാധിക്കാൻ വരുന്ന ഞങ്ങളുടെ വരവുകളും എല്ലാം അങ്ങയിലുള്ള ആഴമായ സ്നേഹത്തിന്റെ പ്രതിഫലമായി ചെയ്യുന്ന ഒരു മനസ്സിന്റെ പ്രക്രിയയായി ഞങ്ങളെ പരിശീലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരന്തരമായി അങ്ങയെ സ്നേഹിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. പലപ്പോഴും അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ അങ്ങയെ ഞങ്ങൾക്ക് സ്നേഹിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ. പലപ്പോഴും സന്നിധിയിൽ അടുത്ത് വരുന്നത് ചില ആവശ്യങ്ങളെ നിറവേറ്റുവാനും ഒരു ചടങ്ങ് തീർക്കുവാനും അല്ലെങ്കിൽ നിരന്തരം അങ്ങനെ വന്നില്ലെങ്കിൽ എന്തെങ്കിലും കുറവുകൾ അപകടങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഭയം, ഇതൊക്കെയാണല്ലോ പലപ്പോഴും അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന്റെ പേരിലല്ല, അതിനേക്കാൾ ഉപരി എന്റെ ജീവിതത്തിലെ ഏറ്റവും എന്നെ സ്നേഹിക്കുന്ന എന്നെ കരുതുന്ന അപ്പൻ എന്നുള്ള നിലയ്ക്ക് അപ്പന് കൊടുക്കുന്ന ആഴമായ സ്നേഹത്തിന്റെ പ്രതിഫലമായി അങ്ങയുടെ അടുത്ത് വരവാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കണ്ണുകളിലും ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ ചെവികളിലും ഞങ്ങളുടെ മനസ്സുകളിലും അങ്ങ് നിറയണമേ. ഹൃദയത്തിന്റെ ഉള്ളിൽ ആഴമായി അങ്ങെ സ്നേഹിച്ച് അടുത്തു വരത്തക്കോണം ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. ഞങ്ങളുടെ നോമ്പുകളും ഉപവാസങ്ങളും ഒക്കെ ആ സ്നേഹത്തിന്റെ ആഴമായ ഭാവത്തിൽ നിന്ന് രൂപപ്പെടുവാൻ അവിടുന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രോഗികളായി പ്രയാസം അനുഭവിക്കുന്നവരെ തിരുമുമ്പാൽ ഞങ്ങൾ ഓർത്തു. ഞങ്ങളുടെ മനസ്സിലും അനേകം ആളുകളുടെ പേരുകളുണ്ട്. ദൈവമേ, അവരോടൊക്കെ അങ്ങേക്ക് കരുണ തോന്നണമേ. അങ്ങയുടെ സ്നേഹം അവരിൽ വ്യാപരിക്കണമേ. രോഗവും പ്രയാസങ്ങളും ദൈവ ശിക്ഷയുടെ ഭാഗമല്ല, അതിനേക്കാൾ ഉപരി അനേകർക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരവസരമായും അതേപോലെ തന്നെ ദൈവസ്നേഹം കൂടുതൽ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനും അങ്ങയോട് മാനസികമായും ശാരീരികമായും അടുക്കുന്ന നിമിഷങ്ങളായി തന്ന നിമിഷങ്ങളിൽ നിന്നുള്ളൊരു ബോധ്യം ഞങ്ങൾ രൂപപ്പെടുവാനും ലോകം വിരാസയല്ല അത് സ്നേഹത്തിന്റെ മറ്റൊരു തലമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് കടന്നു വരുമ്പോൾ രോഗങ്ങളെയൊക്കെ മാറുന്ന അസ്വസ്ഥതകളൊക്കെ വിസ്മരിച്ച് ദൈവസ്നേഹം കൂടുതൽ അനുഭവിച്ചറിയുവാനും ആ തലോടൽ തിരിച്ചറിയുവാനുമൊക്കെ നിന്റെ മക്കളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം ആരോഗ്യമുള്ള ശരീരമോ സ്വസ്ഥതയുള്ള അനുഭവങ്ങളോ അല്ല, അതിനേക്കാളൊക്കെ ഉപരി ദൈവത്തെ അറിഞ്ഞുള്ള ജീവിതമാണെന്നുള്ള അവർ തിരിച്ചറിവ്, അതിനെ ഇഷ്ട മറന്ന് അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ. പ്രത്യേക പരിശുദ്ധമായ നോമ്പൊക്കെ അനുഷ്ഠിക്കാനായിട്ട് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ മടിയോടുകൂടിയല്ല, സ്നേഹത്തോടുകൂടി നോമ്പിനെ സ്വീകരിക്കുവാനും അതിൽ കൂടി അങ്ങയിൽ വസിക്കുവാനും അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. ഇനി ഒരു കുഞ്ഞുങ്ങൾ പോലും വഴിതെറ്റിപ്പോകാൻ ഇടയാവല്ലേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. സ്നേഹത്തിലും പരസ്പര ത്യാഗത്തിലും അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദുവിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെട്ട ദമ്പതികളെ കരുണയുടെ മുമ്പ് ആശമർപ്പിക്കുന്നു. ജോലി ചെയ്യുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയും ഒക്കെ തമ്പുരാനെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത് സഭയെ ഓർക്കുന്നു. ബാബാ തിരുമേനിയെയും എല്ലാ തിരുമേനിമാരെയും പ്രത്യേക ഈ ഭദ്രാസനത്തെയും നയിക്കുന്ന തിരുമേനിയും ഒക്കെ അങ്ങയുടെ കരുണയുടെ മുമ്പാകെ താഴ്മയോട് സമർപ്പിക്കട്ടെ. സഭയുടെ ആത്മീക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും അവർ ശുശ്രൂഷ ചെയ്യുന്നവരെയും ഒക്കെ രൂപ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മ അവിടെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് അനുഗ്രഹീതമായ ഒരു ചിന്ത പകർന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട തോമസ് മാത്യുവിനെ പ്രത്യേകമായിട്ട് കരങ്ങളിൽ സമർപ്പിക്കുന്നു. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഇടവകയും ഒക്കെ ഓർക്കുന്നു. ദൈവമേ, നന്മയിൽ ശുശ്രൂഷിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വൈദികനായി അവിടുത്തെ കൂടുതലായി എടുത്ത് ഉപയോഗിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നവരെയും സംബന്ധിക്കാതെ പോയവരെയൊക്കെ ഓർക്കുന്നു. ദൈവമേ, ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കുറവുകളുണ്ടെങ്കിൽ ഞങ്ങളെ പഠിപ്പിക്കുകയും ആ കുറവുകളൊക്കെ നീങ്ങി നന്മയിൽ മുന്നോട്ടു പോകാൻ ഞങ്ങളെ പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ആത്മീയ ജീവിതം കുറെ കൂടെ ശോഭനമായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ അവഗ്ണി തന്ന ജീവിതത്തെ കുറെ കൂടത്തെ വളരെ സീരിയസ് ആയി കാണുവാനും അത് ദൈവസ്നേഹത്തിന് മുഖാന്തരമായി പരിലസിക്കുവാനും ഇടയാക്കി തീർക്കണമേ. ചുവട് വെക്കുന്ന ഓരോ മേഖലയിലും ദൈവസ്നേഹത്തിന്റെ ആഴം കണ്ടെത്തുവാൻ ഞങ്ങളെ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മരിച്ചുപോയവരെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഉച്ചയോട് വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന എല്ലാവരെയും തമ്പുരാനെ അവർ ആകർഷിപ്പിക്കണമേ. അത് ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാലും തുടിയും സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും ദേവജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധ സംബന്ധവും ആവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് പ്രാർത്ഥനയെ സംബന്ധിച്ചിട്ടുള്ളവരോടും നേതൃത്വം കൊടുത്തവരോടും ഇവരുടെ എല്ലാ കുടുംബങ്ങളോടും രോഗമാസാലം കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുകയും രോഗത്തിനും ദുഃഖത്തിനും പ്രയാസത്തിലും കഴിയുന്നവരോടും നാം ഇന്ന് ഓർത്ത് പ്രാർത്ഥിച്ച ആവശ്യങ്ങളോടുകൂടിയും പരിശുദ്ധ സഭയോടും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ആത്മീയ പ്രവർത്തനങ്ങളോടും കൂടി ഇപ്പോഴും എപ്പോഴും നേകുമുണ്ടായിരിക്കുമാറാകട്ടെ.
ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും ആത്മാർത്ഥമായ സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ജോബിയച്ചനോട്. അച്ഛൻ, തീർച്ചയായിട്ടും ഈ നോമ്പിന് നമ്മളൊക്കെ ഒരുങ്ങത്തക്കവണ്ണം നല്ല ഒരു തുടക്കമാണ് പ്രിയപ്പെട്ട അച്ഛൻ നൽകിയത്. ശ്രദ്ധിക്കപ്പെടേണ്ട നല്ല ഒരു ചിന്തയാണ് നമുക്ക് അച്ഛനിൽ കൂടി കേൾക്കാനിടയായത്. വളരെ വൈകിയാണ് ഞാൻ അച്ഛനോട് ശുശ്രൂഷ നിർവഹിക്കാൻ ആവശ്യപ്പെട്ടതെങ്കിലും നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്ന നല്ല ഒരു ആശയം വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആഴമായി ഇറക്കി തന്ന അച്ഛനോട് ഒരിക്കൽ കൂടി പ്രാർത്ഥനാ കൂട്ടാമയുടെ നാമധേയത്തിൽ നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട മാമനച്ചൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട വി സി വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, അതുപോലെ തന്നെ ഇതിൽ സംബന്ധിക്കുന്ന ബിജോയി അച്ഛൻ, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠകളോടും സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ ഈ കൂട്ടായ്മ കൂടുതൽ നന്മയിൽ വളരുവാൻ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ശുഭകരമായിട്ടുള്ള നോമ്പ് ആശംസിക്കുന്നു. ഈ ഞായറാഴ്ച തിങ്കളാഴ്ചയുമായിട്ട് ശുഭകോണ ശുശ്രൂഷ നമ്മൾ നടത്തപ്പെടുന്നു. ഒരുപക്ഷെ പലർക്കും അത് സംബന്ധിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെങ്കിലും ഭവനങ്ങളിലിരുന്നുകൊണ്ട് നമുക്ക് ആരോടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ, വിദ്വേഷമുണ്ടെങ്കിൽ അതൊക്കെ മറന്ന് ഈ ജീവിതം ഒന്നേ ഉള്ളൂ, ഇനിയുള്ള ജീവിതം ദൈവത്തിന്റെ കൂടെയാണെന്നുള്ളൊരു ബോധ്യത്തോടുകൂടി പരസ്പര ശ്രമിക്കുവാനും ഹൃദയം ഒരു കുഞ്ഞുങ്ങളെ പോലെ നിർമ്മലമാക്കിയെടുക്കുവാനും ഈ ദിനങ്ങളൊക്കെ നമ്മളെ ഇടയാക്കി തീർക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് പ്രത്യാശിക്കുകയാണ്. നമ്മളോടൊപ്പം ഒരു കാര്യം ഇവിടെ പറയുന്നത്, നമുക്കറിയാവുന്ന നമ്മൾ നേരത്തെ ഈ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ അരമനയിലും അതിനുശേഷം സെന്റ് തോമസ് കത്തീഡ്രലും ഭൂഷൺ ഞങ്ങൾ ഒരുമിച്ച് കൂടിയാണ് ശുശ്രൂഷ വൈദികരും ആളുകളൊക്കെ ചേർന്ന്. ആ സമയത്ത് ഞങ്ങൾ ഒരുമിച്ചൊക്കെ പാട്ട് പാടുമായിരുന്നു. പക്ഷെ ഇന്ന് ഈ കോവിഡ് മൂലം എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് ശുശ്രൂഷയെ സംബന്ധിക്കുന്നത്. പലപ്പോഴും ഞാനും ഐസക്കത്തിന് മാത്രം ഇങ്ങനെ പാട്ട് പാടി വരുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ഒരു അസൗകര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എല്ലാവരും ഒരുപോലെ നടത്താനായിട്ട്. അതുകൊണ്ടാണ് ഈ ഗാനം ആലപിക്കാൻ പല സ്ഥലങ്ങളിൽ താല്പര്യമുള്ളവരൊക്കെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വരുന്നുണ്ട്. വളരെ നല്ല കാര്യം. കൂടുതൽ ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൂബോറോ പ്രയറിന്റെ ഒരു വാട്സാപ്പിലുണ്ട്, അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ട. എന്തെയോ പ്രിയപ്പെട്ട ഐസക്കച്ചന്റെയോ അല്ലെങ്കിൽ മാമനച്ചന്റെയോ വർഗീസ് അച്ഛന്റെയോ എല്ലാം പേഴ്സണലായിട്ടുള്ള ഇമെയിൽ പിന്നെ വാട്സപ്പിലോ അല്ലെങ്കിൽ ഫോൺ നമ്പറിലോ നിങ്ങൾക്ക് ആ മെസ്സേജ് നൽകാം. പാട്ട് പാടാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഒരു സിനിമാ സ്റ്റൈലുള്ള പാട്ടെന്നല്ല ഉദ്ദേശിക്കുന്നത്, ഡിവോഷണൽ ആയിട്ട് ഭക്തിയോടുകൂടി ഉള്ള ഗാനമാണ് ആഗ്രഹിക്കുന്നത്. ആർക്കെങ്കിലും പാടാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കുകയാണെങ്കിൽ മാറി മാറി നിങ്ങൾക്ക് പാട്ട് പാടാനുള്ള അവസരം ഈ പ്രാർത്ഥനയിൽ കൂടി ഒരുക്കിത്തരുന്നതാണ്. എനിക്കൊരു നിർദ്ദേശം കൂടെ ഉള്ളത്, കഴിവതും നമ്മുടെ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോഴും നമ്മുടെ സഭയുടെയൊക്കെ അനുതാപ ഗീതങ്ങൾ, പ്രത്യേകിച്ച് നോമ്പിന്റെ കാലഘട്ടമൊക്കെ ആകുമ്പോഴും അങ്ങനെയുള്ള അനുതാപ ഗീതങ്ങളൊക്കെ നമ്മുടെ ഉണ്ടല്ലോ. മറപ്രേമന്റെ മെമ്പറയും അതുപോലെ യാക്കോബിന്റെ അങ്ങനത്തെ പല പാട്ടുകൾ ഗീതങ്ങളുണ്ട്. കുറെ കൂടെ ആഴമായ അർത്ഥങ്ങളും അതുപോലെ നമ്മളെ കൂടുതൽ ആത്മീയതയിലേക്ക് നയിക്കാൻ വളരെ സ്വാധീനിക്കുന്ന നല്ല അർത്ഥവത്തായിട്ടുള്ള പാട്ടുകളാണ് നമ്മുടെ പിതാക്കന്മാരൊക്കെ എഴുതിയിട്ടുള്ളത്. ആ ഗീതങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് കൂടുതൽ പഠിക്കുവാനും അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാകുവാനും ഇടവരും. അതുകൊണ്ട് ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ വിനയത്തോടെ നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. താല്പര്യമുള്ള ആളുകളൊക്കെ പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നവർ മുന്നോട്ട് വരികയാണെങ്കിൽ ഞങ്ങളുടെ ആരുടെയൊക്കെ പേഴ്സണൽ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഓരോ ആഴ്ചയും മാറി മാറി നിങ്ങൾക്ക് അതിനുള്ള അവസരം നൽകാം എന്നും സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.